സ്വാഗതം ഔട്ട് ഓഫ് ഫോക്കസിലേക്ക്. ഇസ്രായേൽ ഗസ സംഘർഷത്തിന് പിന്നാലെ, അല്ലെങ്കിൽ ആ സംഘർഷം വ്യാപിക്കുമ്പോൾ തന്നെ പശ്ചിമേഷ്യൻ മേഖലയെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് ഇസ്രായേലിന് നേരെയുണ്ടായ ഇറാന്റെ ആക്രമണം. കഴിഞ്ഞ ദിവസമാണ് ഇറാന്റെ വ്യോമാക്രമണം ഉണ്ടാകുന്നത്. അതിന് പിന്നാലെ മധ്യപൂർവ ഏഷ്യ ഒന്നുകൂടി കടുത്ത ഒരു യുദ്ധത്തെയാണ് മുഖാമുഖം കണ്ടത്. പക്ഷേ ഒരു താൽക്കാലിക ആശ്വാസം എന്നോണം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ യുദ്ധകാര്യ മന്ത്രിസഭ ചേരുകയും ഇപ്പോൾ, അതായത് നിലവിലെ സാഹചര്യത്തിൽ, ഒരു പ്രത്യാക്രമണം ഇറാന് നേരെ വേണ്ടതില്ല എന്നൊരു തീരുമാനം ഇസ്രായേൽ സ്വീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇറാൻ പ്രസിഡന്റും അറിയിച്ചിരിക്കുന്നത് ഇസ്രായേലിന് നേരെയുണ്ടായ ആക്രമണം അത് അവസാനിപ്പിക്കുകയാണെന്ന് ഇറാനും അറിയിക്കുന്നു. എന്തായാലും ലോക രാജ്യങ്ങൾ ഒന്നാകെ നടത്തിയ ശ്രമങ്ങളുടെ സമ്മർദ്ദങ്ങളുടെ ഭാഗമായിട്ടാണ് നിലവിൽ ഒരു താൽക്കാലിക ആശ്വാസം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇസ്രായേൽ ഒന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട്, ഇപ്പോൾ ആക്രമണം ഉണ്ടാകില്ല എന്നാണ്. പക്ഷേ തക്കതായ സമയത്ത്, ഒരു കൃത്യമായൊരു സമയമുണ്ടായാൽ തിരിച്ചടിയുണ്ടാകും, പ്രത്യാഘാതം വലുതായിരിക്കും എന്നാണ് ഇസ്രായേലിന്റെ മറുപടി. ഇനി എന്താകും പശ്ചിമേഷ്യയിലെ സ്ഥിതി? ഒന്നുകൂടി യുദ്ധം വ്യാപിക്കുകയാണ്, അതോ നിലവിൽ ഈ സംഘർഷത്തിന് ഒരവസാനമുണ്ടാകുമോ, ഒരു താൽക്കാലിക ആശ്വാസം ഉണ്ടാകുമോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ദൗസറിന് എന്ത് തോന്നുന്നു, ഒരു ഇസ്രായേലിന്റെ ഒരു ആക്രമണം ഇറാൻ പ്രതീക്ഷിക്കണോ, അതൊരു കടുത്ത രീതിയിൽ തന്നെ ആയിരിക്കുമോ?
മിഡിൽ ഈസ്റ്റിന്റെ കാര്യത്തിൽ നമുക്കങ്ങനെ പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. അതിനാൽ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺഫ്ലിക്ട് തിയേറ്ററാണത്. നമ്മൾ നോക്കൂ, നമ്മളുടെ ഓർമ്മയിൽ തന്നെ എത്ര കാലം എന്തെല്ലാം സംഘർഷങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പം അതുകൊണ്ട് ഇന്നതേ സംഭവിക്കുകയുള്ളൂ, ഇങ്ങനെ പോകുകയുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങളുടെയൊക്കെ അടിസ്ഥാന ഹേതുവായിട്ട് കിടക്കുന്ന പ്രശ്നം എന്താണ്? പാലസ്റ്റൈൻ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പലസ്റ്റൈൻ ക്വസ്റ്റ്യൻ പരിഹരിക്കപ്പെടാത്ത കാലത്തോളം മിഡിൽ ഈസ്റ്റിൽ സംഘർഷങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് ചിലപ്പോൾ അത് ഫലസ്തീനായിരിക്കാം, ചിലപ്പോൾ ഇറാനായിരിക്കാം, ചിലപ്പോൾ ഇറാഖ് ആയിരിക്കാം, മറ്റു വല്ലതും ആയിരിക്കാം. ഇതിൻ്റെ ക്രക്സ് ആൻഡ് കോർ ആയി നിൽക്കുന്നത് ഫലസ്തീൻ ആണ് എന്ന് പറഞ്ഞാൽ 1948 മുതൽ ആ ജനത അവരുടെ സ്വാതന്ത്ര്യത്തിനും സ്വയംനിർണയാവകാശത്തിനും വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ശബ്ദം കേൾക്കുവാനോ അവരുടെ സ്വയംനിർണയാവകാശം അംഗീകരിച്ചു കൊടുക്കുവാനോ അന്താരാഷ്ട്ര സമൂഹത്തിന് സാധിച്ചിട്ടില്ല. അവർ ഇസ്രായേലിൻ്റെ ഈ പറയുന്ന വളരെ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ആക്രമണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് നീതി ലഭിച്ചിട്ടില്ല, നീതി ലഭിക്കും വരെ ഞങ്ങൾ പോരാടിക്കൊണ്ടിരിക്കും, ഞങ്ങൾക്ക് സമാധാനം ഇല്ലാത്ത കാലത്തോളം നിങ്ങൾക്കും സമാധാനം ഉണ്ടാവുകയില്ല, ഞങ്ങൾ സ്വസ്ഥമായി ഉറങ്ങാത്ത കാലത്തോളം നിങ്ങളും സ്വസ്ഥമായി ഉറങ്ങില്ല. ഇതാണ് പലസ്തീനികളുടെ പൊസിഷൻ. അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പൊസിഷനാണ്, അതിലൊരു സങ്കീർണതയില്ല. അപ്പോൾ ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിൽ നമ്മൾ ഇറാൻ മിസൈൽ വിട്ടോ അല്ലെ വേറെ ആരെങ്കിലും എന്ത് ചെയ്തോ അങ്ങനെ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസിലേക്ക് പോകേണ്ട കാര്യമില്ല. ഈ ഇഷ്യൂവിൻ്റെ ക്രക്സ് ആൻഡ് കോറായിട്ട് നിൽക്കുന്നത് ഇതാണ്. അത് പരിഹരിക്കപ്പെട്ടാൽ തീരുന്നത് മാത്രമേ ഉള്ളൂ ഇത്. പക്ഷേ അതങ്ങനെ പരിഹരിക്കപ്പെടില്ല എന്നുള്ളതാണ്. കാരണം അത് വേറെ നമ്മുടെ ഒരു ലോകഘടനയുമായി കൂടെ ബന്ധപ്പെട്ടിട്ടുള്ള ലോകത്തിൻ്റെ ഒരു എന്താണ് പവർ സ്ട്രക്ചർ, ഇന്ന് നിലനിൽക്കുന്ന ലോകത്തിൻ്റെ ഒരു അധികാരഘടനയുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ്. അതുകൊണ്ടാണ് അതത്ര എളുപ്പം പരിഹരിക്കാൻ പറ്റാത്തത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പലസ്തീൻ പ്രശ്നം പരിഹരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പലസ്തീൻ സ്വതന്ത്രമാവുക എന്ന് പറഞ്ഞാൽ, അതിൻ്റെ അർത്ഥം പുതിയൊരു ലോകഘടന ഉണ്ടായി വരിക എന്നതുകൂടെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം, ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചു എന്ന് പറയുന്ന സംഭവം, അതെന്തോ എന്താണ് അൺപ്രസിഡൻറ്റഡ് അറ്റാക്ക് എന്നൊക്കെ ചില പത്രങ്ങൾ എഴുതിയുണ്ട്. അങ്ങനെ അൺപ്രസിഡൻറ്റഡ് അല്ല, അത് പ്രതീക്ഷിക്കപ്പെടാത്തതല്ലെന്ന് ഇറാൻ വളരെ നേരത്തെ പറഞ്ഞതാണ്. ഞങ്ങൾ ആക്രമിക്കും, ഇന്ന ദിവസം ഇത്ര സമയത്തിൽ ആക്രമിക്കുമെന്ന് പറഞ്ഞില്ല. 1 April ഡമസ്കസിലെ അവരുടെ എംബസി ആക്രമിക്കപ്പെട്ട അന്ന് മുതൽ അവർ പറയുന്നുണ്ട് ഇതിന് ഞങ്ങൾ ഒരു ഡിസൈസീവ് റിപ്ലൈ കൊടുക്കും എന്ന് പറയുന്നുണ്ട്. അത് യു എൻ ചാർട്ടർ 51 പ്രകാരം ഞങ്ങൾക്കതിന് നിയമപരമായ അധികാരവുമുണ്ട് എന്നവർ പറഞ്ഞിട്ടുണ്ട്. ഇനി അതവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസങ്ങളിൽ കാണാം അമേരിക്കയും മറ്റ് പല രാജ്യങ്ങളും ഇത് 48 hours ആക്രമണം ഉണ്ടാകും എന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഒരുപാട് രാജ്യങ്ങൾ ട്രാവൽ അഡ്വൈസറി ഇറക്കുന്നുണ്ട്. ഒരുപാട് എയർലൈൻസ് അവരുടെ ട്രിപ്പ് ക്യാൻസൽ ചെയ്യുന്നുണ്ട് എന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇത് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇറാനിൽ നിന്ന് ഈ എന്താണ് ഇവർ അവരുടെ ഡ്രോണിൻ്റെ കൂട്ടങ്ങൾ പറന്നു ഉയർന്ന ശേഷം അത് ഓരോ ഏരിയ പിന്നിടുമ്പോൾ അതിൻ്റെ ഫൂട്ടേജസ് ട്വിറ്ററിൽ പലരും പങ്കുവെക്കുന്നുണ്ട്. ഇപ്പോൾ ഇറാഖിലെ ഇർബിലിൽ കൂടെ ഇതിങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഇർബിലുള്ള ആളുകൾ അതിൻ്റെ പടം എടുത്തിട്ട് ട്വിറ്ററിൽ ഇടുന്നുണ്ട്. പിന്നെ ജോർഡനിലെത്തിയപ്പോൾ മറ്റു പല സ്ഥലങ്ങളിലെത്തിയപ്പോൾ അദ്ദേഹം ഇത് എന്ന് വെച്ചാൽ അവിടുന്ന് പുറപ്പെട്ട സമയമൊക്കെ അറിഞ്ഞിട്ടുണ്ട്. എന്തോ പിന്നെ അസാധാരണമായ അപ്രതീക്ഷിതമായ ഒരു ആക്രമണത്തെ ഇസ്രായേൽ ഇങ്ങനെ നേരിട്ടു എന്ന് പറയുന്നൊരു അർത്ഥമില്ല. വളരെ നേരത്തെ തന്നെ അതിനെക്കുറിച്ച് ധാരണ ഉണ്ടായിരുന്നു. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മിലിറ്ററി സ്ട്രൈക്ക് ആയിട്ടല്ല അവർ കണ്ടിട്ടുള്ളത്. ഒരു മിലിറ്ററി സ്ട്രൈക്ക് എന്നതിലുപരി ഇതൊരു പൊളിറ്റിക്കൽ സ്ട്രൈക്കാണ്. എന്താണ് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് അവരുടെ പിന്നെ ആഭ്യന്തരമായിട്ടുള്ളൊരു ലക്ഷ്യമുണ്ട്, അവരുടെ ഡൊമസ്റ്റിക് ഓഡിയൻസ്, അവിടുത്തെ നാട്ടുകാരുണ്ടല്ലോ അവരോട്. ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ ഡമസ്കസിലെ എംബസി ആക്രമിച്ചു എന്നാണ് ഇറാൻ ആക്രമിച്ചു എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ നമ്മുടെ രാജ്യത്തെ ഇസ്രായേൽ ആക്രമിച്ചിട്ട് നമ്മൾ ഒന്നും ചെയ്യാതെ നിൽക്കുന്നത് നമ്മുടെ ലീഡർഷിപ്പിൻ്റെ വീക്ക്നെസ്സാണ് എന്ന് ജനങ്ങൾ കരുതും. അപ്പം അവിടുത്തെ ജനങ്ങളോട് ഇറാൻ ലീഡർഷിപ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ മറുപടി കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ നിലക്ക് അവർ ഡൊമസ്റ്റിക് ഓഡിയൻസിനോട് അവർക്ക് സംസാരിക്കേണ്ടതുണ്ട്. രണ്ടാമത്തത് അതിനേക്കാളൊക്കെ പ്രധാനമായിട്ടുള്ളത് അറബ് മുസ്ലിം ലോകത്ത് ഇറാൻ്റെ ഒരു പോസ്റ്ററിങ് എന്ന് പറയുന്നത്, ഇറാൻ്റെ ഒരു അവരുടെ ഒരു പ്രൊഫൈൽ, അവരുടെ സ്റ്റാറ്റസ്, അതിന് ലഭിക്കുന്ന അതിഭയങ്കരമായിട്ടുള്ള സ്വീകാര്യത. കാരണം ഇസ്രായേൽ എന്ന് പറയുന്നത് എനിമി നമ്പർ വൺ ആണ് അറബ് മുസ്ലിം ജനതയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇസ്രായേലിൽ വർഷങ്ങളായല്ല ദശാബ്ദങ്ങളായി മനുഷ്യന് സങ്കല്പിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ക്രൂരതകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. പക്ഷെ അവർക്കെതിരെ എന്തെങ്കിലും ചെയ്യുവാൻ ഒരു അറബ് മുസ്ലിം ഗവൺമെൻറ്റും ഭരണാധികാരിയും സന്നദ്ധമാവുന്നില്ല എന്ന അതിശക്തമായ ഒരു വിമർശനം അവിടുത്തെ പബ്ലിക്കിനുണ്ട്. അപ്പോൾ അതിനിടയിലാണ് ഈ ഗസ യുദ്ധം വരുന്നത്. ഗസ യുദ്ധത്തിൽ ഈ പരിധി വിട്ട ആക്രമണം ഇതെല്ലാം എല്ലാവരും കാണുന്നു. അവിടെയും ഈ അറബ് ഭരണാധികാരികൾ അവർ നിസ്സംഗരായി നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനിടയിൽ ഒരു ഇറാനെങ്കിൽ ഇറാൻ അറബ് രാജ്യം പോലുമല്ല, നമ്മൾ മനസ്സിലാക്കണം. ഇറാൻ ഒരു പേർഷ്യ അറബ് ഭാഷയല്ല, അവിടെ പേർഷ്യൻ ഭാഷയാണ്. അപ്പോൾ ഇറാൻ ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുന്നതെന്ന് പറയുമ്പോൾ അവരുടെ ഹീറോയിസം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്, അവരുടെ സ്വീകാര്യത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ തന്നെ ഈ പറയുന്ന ഹമാസിനെയും ഹിസ്ബുള്ളയെയും പിന്തുണക്കാൻ ഇറാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള കാരണത്താൽ തന്നെ ഇറാന് വലിയ സ്വീകാര്യത ആ മേഖലയിലുണ്ട്. അപ്പോൾ ആ സ്വീകാര്യത കൂടുതൽ വർദ്ധിക്കും, അവരുടെ ഒരു സോഫ്റ്റ് പവർ അത് വർദ്ധിക്കും എന്നവർ കണക്ക് കൂട്ടുന്നുണ്ട്. ഇതിൻ്റെ ഒരു രസകരമായ ഒരു പ്രസിഡൻറ്റ് നമുക്ക് കാണാൻ പറ്റുക, 91 ഇറാഖ് യുദ്ധ സമയമുണ്ടല്ലോ, ഇറാഖ് അധിനിവേശ സമയം, അമേരിക്കയും സഖ്യകക്ഷികളും ചേർന്നിട്ട് ഇറാഖിനെ ആക്രമിക്കും, ഈ കുവൈത്ത് അധിനിവേശത്തെ തുടർന്ന്. അപ്പോൾ അന്ന് ഭയങ്കരമായ പ്രതിഷേധം ഈ അറബ് ബഹുജനങ്ങൾക്കിടയിലുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്കക്ക് സൈനിക താവളം തുറന്നു കൊടുത്തു. ഒരു സഹോദര രാഷ്ട്രത്തെ ആക്രമിക്കുവാൻ, ഇറാഖ് എന്ന് പറയുന്നത് ഒരു സഹോദര രാഷ്ട്രമാണ്, ഒരു സഹോദര രാഷ്ട്രത്തെ ആക്രമിക്കുവാനും അധിനിവേശം ചെയ്യുവാനും അറബ് സോയിൽ എന്ന് മാത്രമല്ല സൗദി അറേബ്യയിൽ പോലും, സൗദി അറേബ്യ എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടെ മക്കയുടെയും മദീനയുടെയും സാന്നിധ്യം ഉള്ളതുകൊണ്ട് ഒരു പുണ്യ ആ നിലക്കുള്ള മതപരമായിട്ടുള്ള പ്രാധാന്യം കൂടെ ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രദേശം അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങൾ ഇടാൻ തുറന്നു കൊടുത്തു എന്നതിൻ്റെ പേരിൽ അതിഭയങ്കരമായ പ്രതിഷേധം ബഹുജനങ്ങൾക്കിടയിലുണ്ടായിരുന്നു. ആ സന്ദർഭത്തിലാണ് നോക്കണം, അൽഖായിദ രൂപപ്പെടുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് അത് തന്നെയാണ്. ഇപ്പോൾ അൽഖായിദയുടെ സ്ഥാപകനായുള്ള ഉസാമ ബിൻ ലാദൻ എന്ന് പറയുന്നത് സൗദി അറേബ്യയിലെ ഏറ്റവും ധനാഢ്യനായിട്ടുള്ള അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബിൽഡർ ഒക്കെ ആയിട്ടുള്ള ഒരാളായിരുന്നു. നമ്മുടെ നാട്ടിൽ അംബാനിക്കൊക്കെ എന്താണോ റോൾ, അഡാനിക്കൊക്കെ എന്ത് റോളാണുള്ളത്, ആ റോളുള്ള ഒരു ഫാമിലിയാണ് ലാദൻ ഫാമിലി. അതിൽ പ്രധാനപ്പെട്ട ആളായിരുന്നു ഉസാമ ബിൻ ലാദൻ. അദ്ദേഹം സൗദിയുമായിട്ട് തെറ്റുന്നത് എങ്ങനെയാണ്, ഈ ഇവർക്ക് ബേസ് ഇട്ടു കൊടുത്തപ്പോഴാണ്, അമേരിക്കയ്ക്ക് പട്ടാള ക്യാമ്പുകൾ തുടങ്ങാൻ അനുവാദം കൊടുത്തപ്പോഴാണ്. അപ്പം അത്രയ്ക്ക് അത് അറബ് ജനതയിൽ വലിയ പ്രതിഷേധം ഉണ്ടാക്കിയ ഒരു സന്ദർഭമാണ്. അപ്പോൾ ആ സമയത്ത് സദ്ദാം ഹുസൈൻ, ഞാൻ ആ ഇതാണ് എൻ്റെ പോയിൻറ്റ്, സദ്ദാം ഹുസൈൻ ചെയ്തൊരു പണിയുണ്ട്. അപ്പം ഇറാഖിനെതിരായിട്ടുള്ള അമേരിക്കൻ സഖ്യകക്ഷികളുടെ ആക്രമണത്തിൽ ഇസ്രായേൽ പങ്കാളിയെ ആയിരുന്നില്ല. പക്ഷേ സദ്ദാം എന്താണ് ചെയ്തറിയോ, സദ്ദാം അയാളുടെ കയ്യിലുള്ള സ്കഡ് മിസൈൽസ് ഉണ്ട്. ഈ സ്കഡ് മിസൈൽസ് അയാൾ ആദ്യമായിട്ട് വിക്ഷേപിക്കുന്നത് ടെലവൈവിലേക്കാണ്, ഇസ്രായേലിലേക്കാണ്. 40 മിസൈലുകൾ വിക്ഷേപിക്കുകയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. അന്നത് വലിയ വാർത്തയായിരുന്നു. ഇസ്രായേലിൻ്റെ കയ്യിലുള്ള ഈ പാട്രിയോട്ട് എന്ന് പറയുന്ന അമേരിക്ക കൊടുത്തിട്ടുള്ള ഒരു എയർ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് അവരതിനെ തടയാൻ ശ്രമിച്ചത്. അപ്പോൾ എന്തിനാണ് സദ്ദാം ഹുസൈൻ ഈ യുദ്ധത്തിൽ പങ്കാളിയല്ലാത്ത ഇസ്രായേലിലേക്ക് സ്കഡ് മിസൈൽ വിട്ടതെന്ന് ചോദിച്ചാൽ, ഇസ്രായേലിനെ പ്രകോപിപ്പിക്കുക, എൻ്റെ ഇസ്രായേലിനെ ഈ യുദ്ധത്തിൻ്റെ ഭാഗമാക്കുക. അങ്ങനെ ഭാഗമാക്കിക്കഴിഞ്ഞാൽ അറബ് ലോകത്ത് അത് വലിയ പ്രശ്നമാകും എന്ന് സദ്ദാമിനറിയാം. അപ്പോൾ എന്നിട്ട് ഇയാൾ നിരന്തരം ഈ ഇസ്രായേലിലേക്ക് സ്കഡ് മിസൈൽ വിടും. അപ്പോൾ അമേരിക്ക ഇസ്രായേലിന് പറയുക, നിങ്ങൾ ഇറങ്ങരുത്, നിങ്ങൾ വണ്ടി പോകരുത് എന്ന് പറയും. അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു സൈക്കോളജി എന്താണ്, ഇസ്രായേൽ ഏതെങ്കിലും ഒരു മുസ്ലിം രാഷ്ട്രത്തെ ആക്രമിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു അറബ് രാജ്യത്തെ ആക്രമിക്കുകയാണെങ്കിൽ അത് അറബ് ലോകത്ത് വലിയ പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് അപ്പോൾ ആ നിലക്ക് ഒരു ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഇപ്പം ഈ പ്രത്യേകിച്ച് ഈ ഗസ ജിനോസൈഡിൻ്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിനേക്ക് ഒരു പടക്കമാണെങ്കിൽ പടക്കം അത് വിടുന്നത് അവരുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കും. ആ നിലക്കും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ്. മൂന്നാമത്തേത് ഈ ഇസ്രയേലിനെതിരെ ഇസ്രയേലിൻ്റെ ടെറിട്ടറിയിൽ കയറി അല്ലെങ്കിൽ അവരുടെ വ്യോമ പരിധിയിൽ കയറി അവരെ ആക്രമിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി ഒരു 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 രാജ്യവും എന്താണ് എനിക്ക് തോന്നുന്നത് സിക്സ് ഡേ വാറിന് ശേഷം ഒരു രാജ്യവും നടത്തിയിട്ടില്ല. ഈ പറയുന്ന ഹമാസ് ഹിസ്ബുള്ള പോലെയുള്ള സംഘടനകളല്ലാതെ ഈ നോൺ അവരൊക്കെ നോൺ സ്റ്റേറ്റ് പ്ലെയേഴ്സാണ്. ഒരു രാജ്യം എന്നുള്ള നിലക്ക് ആദ്യമായിട്ട് ഇറാൻ അങ്ങനെ ചെയ്യുകയാണ്. അതും അവർക്ക് ലഭിക്കുന്ന സ്വീകാര്യത അല്ലെങ്കിൽ അവരുടെ ഒരു ഒരു ഇമേജ് ബിൽഡപ്പ് എന്ന് പറയുന്ന ഒരു എക്സസൈസാണ്. ആ നിലക്ക് മാത്രമേ അതിനെ കാണേണ്ടുള്ളൂ. മിലിറ്ററി ടാർഗറ്റുകൾ എന്തെങ്കിലും അച്ചീവ് ചെയ്തിട്ടെന്ന് വെച്ചാൽ അങ്ങനെയില്ല. ഇസ്രായേൽ പറയുന്നത് അവരയച്ചിട്ടുള്ള പ്രൊജക്ടൈൽസ് ഡ്രോൺസ് ബാലിസ്റ്റിക് മിസൈൽസ് ഇതെല്ലാം 99% ഞങ്ങൾ തകർത്തു എന്നാണ്. ഇന്ന് ഒരു ഇസ്രായേലി പത്രത്തിൽ പറയുന്നുണ്ട് അതിൽ 12% തകർത്തത് ജോർഡനാണ് എന്നാണ്. ജോർഡൻ അവരുടെ എയർ ഡിഫൻസ് ഉപയോഗിച്ച് തകർത്തിട്ടുണ്ട് ഈ ചെറിയ ചെറിയ ഈ എന്താണ് സൂയിസൈഡ് ഡ്രോൺസ്. ജോർഡൻ അത് ചെയ്യുന്നതിന് അവരുടേതായ ലോജിക്കുകളുണ്ട്. പക്ഷേ ജോർഡനിൽ അതിനെതിരെ ഭയങ്കരമായ പ്രതിഷേധം വേറെ നടക്കുന്നുണ്ട്. എനിവേ ആ നിലക്ക് ഇറാൻ പറഞ്ഞു ഇത്രയേ ഉള്ളൂ, ഞങ്ങൾ സംബന്ധിച്ചുള്ള ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു, ഇനി വേറെ പരിപാടിയൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ പ്രതികരണം, ഇസ്രായേലിനോട് അമേരിക്ക പറഞ്ഞു നിങ്ങൾ അങ്ങോട്ട് അടിക്കരുത്, അവരിങ്ങോട്ട് അടിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളെ സഹായിച്ചോളാം എന്ന് പറഞ്ഞു, ഡിഫെൻഡ് ചെയ്യാൻ സഹായിക്കാം, അങ്ങോട്ട് പോയി അടിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ട് പോയി അടിക്കരുത് അമേരിക്ക പറയുന്നതിൻ്റെ കാരണം ഇത് തന്നെയാണ്. ഈ ഇസ്രായേൽ ഇറാനെ പോയി അങ്ങോട്ട് അടിച്ചാൽ അത് ഇറാന് ഗുണമാവുകയേ ഉള്ളൂ, രാഷ്ട്രീയമായി ഇറാൻ അത് ഗുണമാവുകയേ ഉള്ളൂ എന്ന് അമേരിക്കയ്ക്ക് നന്നായി അറിയാം. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഇസ്രായേലി പത്ര ടൈംസ് ഓഫ് ഇസ്രായേലിൽ ഇപ്പോൾ വന്നൊരു വാർത്ത എന്താണെന്ന് വെച്ചാൽ, ദിവ്യ നേരത്തെ സൂചിപ്പിച്ച ഇന്നലത്തെ അവരുടെ വാർ ക്യാബിനറ്റ് യോഗം ചെയ്തു, ആ യോഗം 3 മണിക്കൂർ നീണ്ടു നിന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കണം. അവരെന്താണ് തിരിച്ചടിക്കണം,
ഒരു വിഭാഗം
തിരിച്ചടിക്കണം എന്ന് പറയുന്നു, തിരിച്ചടിക്കേണ്ടെന്ന് പറയുന്നവരുണ്ട്. പക്ഷേ തിരിച്ചടിക്കണം എന്ന് പറയുന്നവർക്കിടയിൽ പോലും എപ്പോഴാണ് എങ്ങനെയാണ് എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇത് ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെയാണ് പറയുന്നത്. ഇന്ന് വീണ്ടും ആ വാർ ക്യാബിനറ്റ് യോഗം ചേരുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. അവർ കൺഫ്യൂസ്ഡ് ആണ്, ഇസ്രായേലി പൊളിറ്റിക്കൽ ലീഡർഷിപ്പും കൺഫ്യൂസ്ഡ് ആണ്, ഇസ്രായേലി സൊസൈറ്റിയും കൺഫ്യൂസ്ഡ് ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു നിലയിലേക്ക് മുമ്പ് ഇസ്രായേൽ അങ്ങനെ ആയിരുന്നില്ല. അവർ ആരാക്രമിച്ചാലും അതിൻ്റെ 10 മടങ്ങ് ഇരട്ടിയിൽ മിനിറ്റിന് മിനിറ്റിന് തിരിച്ചടിക്കുന്ന ആളുകളാണ്. ആ ഒരു സിറ്റുവേഷനിലേക്ക് ഇസ്രായേൽ വന്നു എന്നുള്ളതാണ്. എനിവേ ഒരു ലാർജർ കോണ്ടക്സ്റ്റിൽ നോക്കുമ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എംബസി ആക്രമിച്ചതിന് ഞങ്ങൾ അവരുടെ സ്പേസിൽ പോയി അവരെ ഇടിച്ചിരിക്കുന്നു എന്ന് പറയാൻ പറ്റും. പക്ഷേ ഇത് എത്ര കാലം നീണ്ടു നിൽക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ അതിസങ്കീർണമായിട്ടുള്ള ഈ ഒരു കുറഞ്ഞ സമയത്ത് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത വിധം സങ്കീർണമായിട്ടുള്ളൊരു തിയേറ്ററാണ് ഈ മിഡിൽ ഈസ്റ്റിലെ പൊളിറ്റിക്കൽ തിയേറ്റർ എന്ന് പറയുന്നത്. നമുക്ക്
പ്രത്യക്ഷമായി ഇറാനും കൂടി യുദ്ധമുഖത്തേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇനി അങ്ങോട്ട് ആക്രമണം ഉണ്ടാകില്ല അവസാനിച്ചു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇറാൻ കൂടി വരുന്നതോടെ ഈ പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ ഒരു ചിത്രം എങ്ങനെയാണ് മാറിയത്?
ചിത്രം മാറണമെങ്കിൽ ഇപ്പൊ ഇന്നലെ ഉണ്ടായ സംഭവത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു റിട്ടാലിയേഷൻ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഇറാൻ ഒരു യുദ്ധത്തിന് തീരുമാനിക്കുകയോ വേണം. ഇപ്പൊ നേരത്തെ ദൗസായി പറഞ്ഞ പോലെ ഇറാൻ ഒരു യുദ്ധം ഇനീഷ്യേറ്റീവ് അല്ല ഉണ്ടായിട്ടുള്ളത്, മറിച്ച് ഒരു പരമാധികാര രാജ്യം എന്ന നിലയ്ക്ക് അവർക്ക് നേരെ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ. ഇപ്പോൾ നമ്മൾ അവരുടെ പ്രധാനപ്പെട്ട ജനറൽമാരെ കൊല്ലുന്നു, അവരുടെ സയൻറ്റിസ്റ്റുകളെ കൊല്ലുന്നു, ഏറ്റവും അവസാനം അവരുടെ ഒരു എന്താ പറയുന്നത് കോൺസുലേറ്റ് ആക്രമിക്കുന്നു. കോൺസുലേറ്റ് ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ രാജ്യം ആക്രമിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ അതിനുള്ള നിശ്ചിതവും വ്യവസ്ഥാപിതവുമായ മറുപടി ഞങ്ങൾ പറയുകയാണ് എന്നാണ്. ഇത് ഞങ്ങളൊരു വാർ ഫ്രണ്ട് ഓപ്പൺ ചെയ്യുന്നതല്ല അവരതിനെ വിശദീകരിക്കുന്നത്, മറിച്ച് ഞങ്ങളുടെ പരമാധികാരത്തിന് മേലെ നിങ്ങളൊരു കടന്നുകയറ്റം നടത്തി, ഞങ്ങളതിനോടൊപ്പം നിശ്ചിതമായിട്ടുള്ള പരിമിതമായിട്ടുള്ള ഒരു മറുപടി തിരിച്ചു നൽകി. മറിച്ച് ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കുന്നു എന്നല്ല, അത് മാത്രമല്ല ഞങ്ങൾ നിങ്ങളുടെ എക്കണോമിക് സോണുകൾ ആക്രമിക്കുന്നില്ല, നിങ്ങളുടെ സിവിലിയൻ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നില്ല എന്നൊക്കെ അവർ വ്യക്തമായി പറഞ്ഞിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ അവർ ഞങ്ങളൊരു മറുപടി പൂർത്തിയായി, ജസ്റ്റ് ഓക്കെ. അതിനപ്പുറത്തേക്ക് ഇറാൻ ഒരു യുദ്ധം തുടങ്ങുന്നില്ല. യുദ്ധം തുടങ്ങാനാണെങ്കിൽ ഇതിനേക്കാളും എഫക്റ്റീവായിട്ടുള്ള മാർഗം അവലംബിക്കാം, അവർക്ക് ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിക്കാമല്ലോ, ഇതിനേക്കാളും മാസീവായിട്ടുള്ള ദുരന്തം ഉണ്ടാക്കാൻ കഴിയും. ഇത് ഇവിടെ നിന്ന് 1500 മുതൽ 2000 കിലോമീറ്റർ ദൂരത്തേക്ക് ഇവിടുന്ന് ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഓണാക്കി വിടുകയാണ്. ഇതവിടെ ചെല്ലുന്ന സമയം ഏതാണ്ട് 3.5-4 മണിക്കൂർ ടൈം എടുക്കും. പല രാജ്യങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. അവിടെ എത്തുന്നതിന് മുമ്പ് ഇസ്രായേലിൽ നിന്ന് ഇത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയും ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് അത്, അത്രയും അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങൾ അവസാനിപ്പിക്കുന്ന അവർ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. സോ അതിനകത്ത് എന്തെങ്കിലും ഇനി വലിയ ഡെവലപ്മെൻസിൻ്റെ സാധ്യത, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമായി വികസിക്കാനുള്ള സാധ്യത തുലവും തുലവും തുച്ഛമാണ്. അല്ലെങ്കിൽ നേരത്തെ ദൗസായി പറഞ്ഞാൽ എന്തെങ്കിലും ഒരു എന്താ പറയുന്നത് വിവേകശൂന്യമായ അതിക്രിയയ്ക്ക് നെതന്യാഹു ഇറങ്ങി പുറപ്പെടണം, പുറപ്പെട്ടാലാണ് ഇതിനകത്ത് റിസ്ക് എലമെൻസ് ഉള്ളത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇസ്രായേൽ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, അതായത് ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കാൻ പോവുകയാണ് എന്ന് ഇറാൻ പ്രഖ്യാപിക്കുന്നു. നോക്കൂ, ഈ സമീപകാലത്ത് ഇസ്രായേലിനെ പോലെയുള്ള ഒരു അമേരിക്കൻ സ്പോൺസേർഡ് രാജ്യം, ഇസ്രായേൽ ഒറ്റയ്ക്ക് തന്നെയും മിലിറ്ററി രംഗത്ത് വലിയ തോതിലുള്ള ലോകത്തെ ഏറ്റവും വലിയ ശക്തരാജ്യങ്ങളിലൊന്ന് എന്ന് വിളിക്കാവുന്ന ഇസ്രായേലിനെ, ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കാൻ തയ്യാറാവുന്ന ലോകത്തെ ഒരു രാജ്യം ഇറാനാണ്. എന്നിട്ട് ഞങ്ങൾ ആക്രമിക്കാൻ പോവുകയാണെന്ന് പറയുന്നു, ഇവിടെ നിന്ന് മിസൈലുകൾ തൊടുത്തു വിടുന്നു, ഞങ്ങളുടെ ടാർഗറ്റ് ഇന്നതാണെന്ന് പറയുന്നു. ഞങ്ങളുടെ ടാർഗറ്റ് ഇന്നതാണ്, ഞങ്ങൾ ലക്ഷ്യം തെറ്റി വേറെ ഒന്നും ഉദ്ദേശിക്കുന്നില്ല, നിങ്ങളുടെ എക്കണോമിക് സോണിൽ ഉദ്ദേശിക്കുന്നില്ല, നിങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള സിവിലിയൻ കേന്ദ്രങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, ഞങ്ങൾ ഇന്ന സ്ഥലമാണ് ആക്രമിക്കുന്നത്. അവിടെയാണ് ഇത് പോയി വീഴുന്നതും 4 മണിക്കൂറിന് ശേഷവും. ഓക്കെ, ഈ പറയുന്ന 80-85% സംഗതികളും തകർത്തു, 10% ഇവരുടെ മിസൈലുകളെ ജോർദാൻ തകർത്തു, ബാക്കിയുള്ളവ ടൈം എടുത്ത് അവർക്ക് പല എയർ ഡിഫൻസ് സംവിധാനങ്ങളുണ്ടല്ലോ, മറ്റേ നമ്മൾ അയൺ ഡോം ആൻഡ് ആരോ എന്നൊക്കെ പറഞ്ഞ സംവിധാനമുണ്ട്, തകർത്തു. 10% സാധനങ്ങൾ ലാൻഡ് ഫോൾ ചെയ്തു എന്ന് ഇസ്രായേൽ തന്നെ, ഇസ്രായേലിൽ 10 തന്നെ സംഭവിക്കുന്നുണ്ട്. എവിടെയാണ്? പറഞ്ഞ സ്ഥലത്താണ് പോയി വീണത്. അപ്പോൾ ഇറാൻ എന്ന് വെച്ചാൽ ഇസ്രായേലിനോട് എന്താ പറയുന്നത് ഫൈറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അവർ ഒരു മിലിറ്ററി രംഗത്തൊരു ശോഷിച്ച രാജ്യമല്ല, മറിച്ച് അവരുടെ കയ്യിൽ വളരെ വൃത്തിയായിട്ടുള്ള സംഗതികളുണ്ട് എന്നുകൂടി പഠിപ്പിച്ചിരുന്ന ഒന്നാണിത്. മറ്റൊന്ന്, അവരൊരു യുദ്ധത്തിൻ്റെ സംഗതിയിലെടുത്ത് ഉപയോഗിക്കുന്നുമില്ല. ഇസ്രായേൽ സാധാരണ നിലയ്ക്ക് അവരുടെ അഭിമാനത്തിന് മുറിവേറ്റ സംഗതിയാണ്. ഇന്നലെ ഭയങ്കരമായ പാനിക്കായി ഇസ്രായേലി ജനത, അവർ തിക്കിലും തിരക്കിലും തന്നെ 10-40 ആളുകൾക്ക് പരിക്കേറ്റു, അവിടെ ഒരു പെൺകുട്ടിക്ക് ഈ ആക്രമണത്തിൽ പരിക്കേറ്റു എന്ന് പറയുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ച് ലോകത്തെ തന്നെ ഏറ്റവും ശക്തി രാജ്യത്തിന് മേലെ ഇറാൻ ആക്രമിക്കുന്നു. ഇറാൻ എപ്പോഴും നമ്മുടെ ഭീഷണിയാണെന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭരണകൂടമാണ് ഇസ്രായേലിൻ്റെ ഭരണകൂടം. ഇറാനെ കൂടി ഇല്ലാതാക്കലാണ് നമ്മുടെ ആത്യന്തിക വിജയം. ഇറാനാണ് ഈ ഹമാസിനും ഹിസ്ബുല്ലയ്ക്കും എല്ലാവർക്കും പൈസ കൊടുക്കുന്നത്, അവർക്ക് ആയുധങ്ങൾ കൊടുക്കുന്നത്, ഇറാനെയാണ് തീർക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അവർ. ഒരു ചാൻസ് കിട്ടിയാൽ ഇറാനെ അടിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ, ഇറാനെ നിരന്തരമായി ഇറാൻ്റെ ജനറൽമാരെയും സയൻറ്റിസ്റ്റുകളെയും കോൺസുലേറ്റും ആക്രമിക്കുന്നവർ, ദാ ഇറാൻ നേരിട്ടൊരു ആക്രമണം നടത്തിയിരിക്കുന്നു. ഇപ്പോൾ ഗോൾഡൻ ചാൻസ് അല്ലേ തിരിച്ചടിക്കാൻ? വൈ അവരത് ചെയ്യുന്നില്ല. അത് ചെയ്യാത്തതിൻ്റെ കാര്യം ഗസയല്ല, ഗസയിലെ ഹമാസ് അല്ല ഇറാൻ എന്നതാണ്. കാരണം ഇറാൻ ആ റീജിയനിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള രാജ്യമാണ്, അപ്രഖ്യാപിത അണുശക്തി എന്ന് വിളിക്കപ്പെടുന്ന രാജ്യമാണ്. അവർ അണുഭവം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ബാക്കി ഇപ്പോൾ ലിസ്റ്റ് ചെയ്യപ്പെട്ട അണുഭവ രാജ്യങ്ങളിൽ അവരില്ല, അവരുടെ അണുഭവം ഉണ്ടെന്നുള്ളതാണ് വെസ്റ്റിന് ഏറ്റവും വലിയ ആരോപണം അവർക്കെതിരെ ഉള്ളത്. നമ്മളിപ്പോൾ അവരുടെ മിലിറ്ററി പവറിൻ്റെ ഒരു താരതമ്യം നോക്കിയാൽ പോലും അവർക്ക് മിലിറ്ററിയുടെ കാര്യത്തിൽ, ഇപ്പോൾ എന്താ പറയുക, മിലിറ്ററിയുടെ കാര്യത്തിലായാലും കൊള്ളാം, എന്താ പറയുന്നത് കടൽ സേനയുടെ കാര്യത്തിലൊക്കെ ആയാലും തന്നെ അവർക്ക് ഇസ്രായേലിനോട് കോമ്പീറ്റ് ചെയ്യാൻ കഴിയുന്നതല്ല, മത്സരിച്ച് നിൽക്കാനുള്ള ശേഷിയുണ്ട്. അതിൻ്റെ ദുരൂഹമായ പലതരത്തിലുള്ള വെപ്പണൈസേഷൻ നടക്കുന്ന ഒരു രാജ്യവും കൂടിയാണ്. സോ അതുകൊണ്ട് ആ നിലയ്ക്ക് എളുപ്പമായിരിക്കില്ല. ഓൾറെഡി ഇസ്രായേൽ സാമ്പത്തികമായി വളരെ തകർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തന്നെ ഡിഫൻസ് തന്നെ 10,000 crore ചിലവായി എന്നുള്ള വാർത്ത നമ്മൾ കാണുന്നുണ്ട്. അവർക്ക് ആക്രമിക്കാൻ ചിലവായതിൻ്റെ 10 ഇരട്ടിയാണ് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ എടുത്ത ചിലവ്. അങ്ങനെ തകർന്നിട്ടുണ്ട്. പിന്നെ ചരക്ക് മേഖല, വ്യാപാര മേഖല തകർന്നിരിക്കുകയാണ്. ലോകത്തുള്ള ആളുകൾ ഇസ്രായേലിലേക്ക് പോകാൻ ഭയപ്പെടുകയാണ്. ലോകത്തുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം ഇസ്രായേലിലേക്ക് പോകരുതെന്നുള്ള അഡ്വൈസറി കൊടുക്കുകയാണ്. ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ രാജ്യത്വം എന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നു, പക്ഷെ അവിടേക്ക് പോകരുത് എന്ന് മറ്റ് രാജ്യങ്ങൾ പൗരന്മാരോട് അഭ്യർത്ഥിക്കുകയാണ്. ലോകത്തെമ്പാടും എന്നുള്ള ജൂതന്മാരെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് വിശാലമായ ജൂതരാഷ്ട്രം കെട്ടിപ്പടുക്കാനുള്ള സ്വപ്നമാണെങ്കിൽ ഒരു ജൂതനും പുതുതായി അവിടെ പോയി ചെന്ന് ചേർന്ന് പൗരത്വം എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം റിസ്ക് ഇല്ലാണ്ടായിട്ട് അത് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പം വലിയ തോതിലുള്ള ഉലച്ചിലുണ്ട്. അമേരിക്ക ഇങ്ങനെ എയ്ഡ് കൊടുക്കുന്നത് എന്നുകൊണ്ട് അമേരിക്കയാണ് അതിനെ ഫ്യൂവൽ ചെയ്യാൻ നടത്തുന്നത്. ഇപ്പോൾ അതില്ലെങ്കിൽ അത് വീണ് പോകും. അങ്ങനെ ഒരു രാജ്യത്തിന് ഒരു വാർ ഫ്രണ്ട് ഓപ്പൺ ചെയ്യാൻ ഇപ്പോൾ ഇറാനുമായി കഴിയില്ല എന്ന പ്രശ്നമുണ്ട്. രണ്ടാമത്തേത് GCC ആണ്. അവർ ഇത്രയും കാലം GCCയിലെ അറബ് ഭരണകൂടങ്ങൾ അമേരിക്കയോട് പറയുന്നു നിങ്ങൾ ഇത് ചെയ്യരുത്, ഗസയ്ക്കെതിരെ മോശമാണെന്ന് പറയുന്നു. അതൊരു ദുർബലമായ ആവശ്യമാണ്. പക്ഷേ ഇത്തവണ ഇറാനെ ആക്രമിക്കരുത് എന്ന് GCC പറയുന്നത് ദുർബലമായ ആവശ്യമല്ല, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആവശ്യമാണ്. നിങ്ങൾ അവരെ ആക്രമിക്കാൻ പോയാൽ ഞങ്ങളുടെ സപ്പോർട്ട് തരില്ല. കാരണം എന്താണ്? ഇറാനെ ആക്രമിച്ചാൽ ഗസയിൽ ആക്രമിക്കുന്നുള്ള ഏകപക്ഷീയമായിരിക്കില്ല, ഇറാൻ തിരിച്ചാക്രമിക്കും. തിരിച്ചാക്രമിക്കുന്ന ഇസ്രായേലിനെ മാത്രമായിരിക്കില്ല, അമേരിക്കയുടെയും ഇസ്രായേൽ അമേരിക്കൻ സഖ്യകക്ഷികളുടെ എന്താ പറയുന്നത് മിലിറ്ററി ബേസുകൾ GCCയിൽ പല രാജ്യങ്ങളുണ്ട്, അത് ആക്രമിക്കപ്പെടും. അത് ആക്രമിക്കപ്പെട്ടാൽ സാമ്പത്തിക ശക്തിയായി വളർന്നുകൊണ്ടേയിരിക്കുന്ന ബിസിനസ് മോഹങ്ങൾ മാത്രമുള്ള അറബ് രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട പ്രോജക്റ്റുകളുടെ നടുവിലേക്ക് വന്ന് ബോംബ് വീഴും. അത് അവരാഗ്രഹിക്കുന്ന കാര്യമല്ല. ആത്യന്തികമായ വിനാശം വരും. ഗസയിലെ കുഞ്ഞുങ്ങളുടെ നിലവിളി മാത്രം കേട്ട് ചെവി പൊത്തിയിരുന്നു, പക്ഷേ ഇതങ്ങനെ ആയിരിക്കില്ല. അതുകൊണ്ട് അവർ അമേരിക്കയ്ക്ക് കൊടുക്കുന്ന മെസ്സേജ് വളരെ സ്ട്രോങ് ആയിരിക്കും, നിങ്ങൾ ഇസ്രായേലിനോട് അടങ്ങിയിരിക്കാൻ പറയണം. അതുകൊണ്ട് കൂടിയാണ് അമേരിക്ക പറയുന്നത് ഇസ്രായേലിനോട് ഇത് ചെയ്യരുത് എന്ന്. മാത്രമല്ല, ഇറാൻ്റെ നേരത്തെ ദൗസായി പറഞ്ഞ പോലെ ഇറാനൊരു ഹീറോയിക് പരിവേഷമാണിപ്പോൾ. ആരാണ് ഇസ്രായേലിനോട് ചോദിക്കാൻ ഈ ലോകത്തുള്ളതെന്ന ചോദ്യത്തിന് ഇറാൻ എന്ന ഒരു പ്രതീതി അവർക്കുണ്ടാക്കാൻ കഴിഞ്ഞു. ഒരു യുദ്ധം ഉണ്ടാവേണ്ടത് കൂടുതൽ കൂടുതൽ ശക്തമാകും എന്ന് മാത്രമല്ല, റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ ഇറാനുമായിട്ട് നല്ല ബന്ധത്തിലാണ്. യുക്രൈൻ വാർ ഉണ്ടായ സമയത്ത് ലോകത്തെ ഏറ്റവും മികച്ച തരത്തിലുള്ള ഡ്രോണുകൾ ഉണ്ടാക്കുന്ന രാജ്യങ്ങളൊന്നാണ് ഇറാൻ. യുക്രൈൻ യുദ്ധം ഉണ്ടായപ്പോൾ റഷ്യക്ക് ഏറ്റവും കൂടുതൽ ഡ്രോണുകൾ കൊടുത്ത രാജ്യമാണ് ഇറാൻ. അതാണ് ഇറാൻ എന്താണ് റഷ്യ ഈ യു എനിലൊരു പ്രമേയം അവതരിപ്പിക്കുന്നുണ്ട് വെടിനിർത്തലിന് വേണ്ടി തുടക്കത്തിൽ ഈ ഗസ യുദ്ധത്തിൽ. അപ്പോൾ ഒക്ടോബർ 7-നെ കുറിച്ച് റഷ്യ ഒരു അക്ഷരം മിണ്ടുന്നില്ല, ഹമാസിനെ കുറിച്ച് മിണ്ടുന്നില്ല. എന്തെന്ന് അവർ പറയുന്നത് വെടിനിർത്തൽ വേണം എന്നതാണ്. എന്നുവെച്ചാൽ ഇറാൻ്റെ താല്പര്യത്തിനൊപ്പിച്ച് ഡ്രാഫ്റ്റ് ചെയ്തൊരു പ്രമേയമാണ് റഷ്യ യു എനിൽ അവതരിപ്പിക്കുന്നത്. ആ നിലയ്ക്കുള്ള സവിശേഷമായ ബന്ധമുണ്ട്. അതുമാത്രമല്ല, അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മറ്റ് പലയിടത്തും ശത്രുക്കളെ ആക്രമിക്കാൻ കാത്തിരിക്കുന്ന ആൻറ്റി അമേരിക്കൻ രാജ്യങ്ങൾ വേറെയുണ്ട്. കിം ജോങ് ഉണ്ണുണ്ട്, ഷീ ജിങ് പിങ് ഉണ്ട്. അപ്പോൾ ഇത് ഭയങ്കരമായ സങ്കീർണതയിലേക്ക് പോകും. അതുകൊണ്ട് അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്ക കോൺഫ്ലിക്റ്റുകൾ അതീ വലിയ കോൺഫ്ലിക്റ്റുകളിൽ പോയി ഇടപെടാനും അവരുടെ ആളും അർത്ഥവും കളയാനും ഇഷ്ടപ്പെടുന്ന രാജ്യമല്ല ഇപ്പോൾ. ഇത് ഗതികേടാണ്. കാരണം എന്താണ്, ഇസ്രായേലിനെ സഹായിച്ചില്ലെങ്കിൽ ഈ റീജിയനിലെ ആകെയുള്ള വിശ്വസ്ത കേന്ദ്രം നഷ്ടപ്പെടും. അതുകൊണ്ട് ഗതികെട്ട് സഹായിക്കണം ഇപ്പോൾ, മറ്റേത് അങ്ങനെ ആയിരിക്കലോ ഉണ്ടാവുക. അതുകൊണ്ട് ഇസ്രായേലിന് ഒറ്റയ്ക്ക് ഇറങ്ങി പുറപ്പെട്ട് ഞങ്ങൾ തകർത്ത് കളയുമെന്ന് പ്രഖ്യാപിക്കാൻ കഴിയില്ല. അങ്ങനെ ഇറങ്ങി പുറപ്പെട്ടാൽ അമേരിക്കയ്ക്ക് സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ ചെയ്യാൻ കഴിയില്ല. അതറിയാവുന്നതുകൊണ്ടാണ് അവിടുത്തെ വിവേകം ശൂന്യരായിട്ടുള്ള നേതാക്കൾ ഇപ്പോൾ മൗനം പാലിക്കുന്നത്, അത്ഭുതകരമായ മൗനം പാലിക്കുന്നത്. കാരണം അവർക്കറിയാം ഇതുണ്ടാക്കാൻ പോകുന്ന ഡാമേജ് വലുതായിരിക്കുമെന്ന്, അത് നന്നായി അറിയാം എന്നതുകൊണ്ടാണ് ഇറാൻ. നമ്മൾ ഇത്രയും ദിവസമായിട്ട് ഇറാനിനെ ഇടപെടാത്ത ഇറാൻ ഇപ്പോൾ വളരെ കോൺഫിഡൻസോടുകൂടി എന്തിനാണ് ഇസ്രായേലിനെ ആക്രമിക്കുന്നത്? തിരിച്ചടിക്കാൻ അവർ മെനക്കെടില്ല, സിറ്റുവേഷൻ നമുക്ക് അനുകൂലമാണെന്ന് ഇറാൻ അറിയാവുന്നതുകൊണ്ടാണ് അവരത് ചെയ്യുന്നത്. സോ ഇതിനകത്ത് നിലവിലൊരു ഡെവലപ്മെന്റ്സിന്റെ സാധ്യത നമ്മൾ കാണുന്നില്ല, ഇസ്രായേലിന് കാത്തിരിക്കേണ്ടി വരും.
യെസ്, എന്തായാലും ഇറാൻ ഇസ്രായേൽ കോൺഫ്ലിക്ട് തൽക്കാലത്തേക്കായി ഇവിടെ അവസാനിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നെതന്യാഹു അറിയിക്കുന്നത് ആക്രമണം ഉണ്ടാകും, അത് ഇപ്പോഴുണ്ടാകില്ലെങ്കിലും കൃത്യമായ ഒരു സമയത്ത് ആക്രമണം ഉണ്ടാകുമെന്ന് പറയുന്നു. അതുവരെ എന്തായാലും സ്ഥിതി ശാന്തമായി തുടരുമെന്ന് പ്രതീക്ഷിക്കാം. ഇവിടെ പറയേണ്ട മറ്റൊരു കാര്യം, ഇറാനുമായും അതുപോലെ തന്നെ ഇസ്രായേലുമായും വാണിജ്യ നയതന്ത്ര ബന്ധം സൂക്ഷിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഈ സംഘർഷം ഉണ്ടായപ്പോൾ ഇന്ത്യയുടെ ഒരു ഔദ്യോഗിക പ്രതികരണം വന്നത് ഇറാനോടും ഇസ്രായേലിനോടും സമാധാനം പാലിക്കണം, ഇനി അങ്ങോട്ട് യാതൊരു സംഘർഷം രൂക്ഷമാകാത്ത രീതിയിലുള്ള ഒരു നിലപാട് സ്വീകരിക്കണമെന്നായിരുന്നു ഇന്ത്യ ഔദ്യോഗികമായി പ്രതികരിച്ചത്. പക്ഷേ ഇവിടെ രാജ്യത്തിനകത്ത് സോഷ്യൽ മീഡിയകളിൽ സംഘപരിവാർ ഗ്രൂപ്പുകളിലൊക്കെ ഒരു ഇറാൻ വിരുദ്ധ പോസ്റ്റുകളും കമൻറ്റുകളും വരുന്നു, ഇസ്രായേൽ അനുകൂല പോസ്റ്റുകളും കമൻറ്റുകളും ഒക്കെ വരുന്നത് നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടു. അത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയകൾ ആഘോഷിക്കുന്നതെന്ന് നമ്മൾ കണ്ടു. കൃത്യമായി വർഗീയ അജണ്ട നടപ്പിലാക്കുന്ന രീതിയിലായിരുന്നു പോസ്റ്റുകളും കമൻറ്റുകളും എന്നതാണ് ശ്രദ്ധേയം. ദൗസർ, ഈ കമൻറ്റുകളും പോസ്റ്റുകളും ഒക്കെ സൂചിപ്പിക്കുന്നത് എന്താണ്? നമ്മുടെ രാജ്യം ഒരു ഔദ്യോഗിക നിലപാട് അറിയിക്കുന്നു, രണ്ട് രാജ്യങ്ങൾക്കും അനുകൂലമല്ല, അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങളോടും സമാധാനം പാലിക്കണമെന്ന് പറയുന്നു. പക്ഷേ രാജ്യത്തിനകത്ത് ഈ സോഷ്യൽ മീഡിയകളിൽ ഇസ്രായേൽ അനുകൂല പോസ്റ്റുകൾ വരുന്നു, അതിലൂടെ അത് നൽകുന്ന ഒരു മെസ്സേജ് എന്താണ്?
അതല്ലേ, ഇപ്പോൾ ഈ ഇറാൻ ഉണ്ടായല്ലോ, ഈ ആക്രമണം ഉണ്ടായ ശേഷം ലോകത്ത് ഏതാണ്ട് എല്ലാ രാജ്യങ്ങളും അമേരിക്ക അടക്കം അവരുടെ ഔദ്യോഗിക പ്രസ്താവനകൾ പറഞ്ഞിട്ടുള്ള ഒരു എല്ലാവരും ഉപയോഗിച്ചുള്ള ഒരു വാക്ക് കീപ്പ് റെസ്ട്രെയിൻഡ്, അടങ്ങ് അടങ്ങ്, കുഴപ്പമുണ്ടാക്കരുത്, എസ്കലേഷനിലേക്ക് പോകരുത്. ഇതാണ് ഈ ഡിപ്ലോമാറ്റിക് സർക്കിളിൽ ഏറ്റവും കൂടുതൽ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളും ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്ക്. ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ആക്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾ പിന്തുണ തരില്ല എന്ന് ബൈഡനും പറഞ്ഞു. പക്ഷേ അടികട ഇറാൻ എന്ന് പറഞ്ഞിട്ട് ലോകത്ത് രംഗത്ത് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തി ഈ സുമേഷ് കാവിപ്പടയും കാസയുമാണ്. അപ്പോൾ ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സഖ്യകക്ഷികളാണ്. നമ്മളിപ്പോൾ ഈ സോഷ്യൽ മീഡിയ കയറിയാൽ ഇതാണ് പാടി ഒരു മഹാൻ ചെയ്തെന്നാണ് പറയുക. ഇറാൻ്റെ ആക്രമണം നടക്കുമ്പോഴും പിന്നെ ടെല്ലവീവിൽ ബീച്ചിൽ വെയിൽ കായുന്ന ഇസ്രായേലികൾ എന്ന് പറഞ്ഞിട്ട് പടം ചെയ്തു. ആക്രമണം നടക്കുന്നത് നട്ടപ്പാതിരക്ക. അപ്പോൾ ഈ ഈ മട്ടിലാണ് ഈ സൈബർ സംഗി സൈബർ സ്പേസ്. അത് മലയാളത്തിൽ മാത്രമല്ല കേട്ടോ, ഹിന്ദിയിൽ ഇതിനേക്കാൾ ഭീകരമാണ്. ആ അടിക്കട പോയി അടിക്കുന്നുള്ള, അപ്പോൾ ഇതെന്താണെന്നുള്ള ഒരു കൗതുകകരമായുള്ളൊരു സംഗതിയാണ്. അതേസമയം ദിവ്യ പറഞ്ഞാൽ നമ്മുടെ വിദേശകാര്യ വകുപ്പിൻ്റെ ഔദ്യോഗിക ഇത് പത്രക്കുറിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. എന്താ അതിൽ പറയുന്നത്? അതിൽ ഇറാനെ ഒരക്ഷരം കുറ്റപ്പെടുന്നില്ല. ഇറാൻ്റെ ഈ ആക്രമണം ശരിയല്ല, മോശമായി, പ്രതിഷേധാർഹമാണ്. ഏറ്റവും എന്താണ് മാർദ്ദവമായ വാക്കുപയോഗിച്ചിട്ട് പോലും ഇറാനെ കുറ്റപ്പെടുത്തുന്നില്ല. ആകെ പറയുന്നത് ഡിഎസ്കലേഷൻ, കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകരുത്, പിന്നെന്താണ് ഡിപ്ലോമസിയാണ് വർക്ക് ചെയ്യേണ്ടത്, പിന്നെ ഡയലോഗാണ് നടക്കേണ്ടത്, കുഴപ്പത്തിലേക്ക് പോകരുത് എന്നതാണ് നമ്മുടെ ബി ജെ പി ഭരിക്കുന്ന, അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ബി ജെ പി ഭരിക്കുന്ന ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പിൻ്റെ ഔദ്യോഗിക നിലപാട്. അപ്പോൾ ഇത് പക്ഷേ അപ്പോൾ ഇവിടുത്തെ ഈ സോഷ്യൽ മീഡിയയിൽ പെരുമാറുന്ന സംഘപ്രവർത്തകർക്ക് മിത്രങ്ങൾക്ക് അവരുടെ തന്നെ സർക്കാർ സ്വീകരിക്കുന്ന നിലപാടുണ്ടല്ലോ. സി ഒരു ഒരു പാർട്ടി സോഷ്യൽ മീഡിയയിൽ എന്താണ് പൊസിഷൻ എടുക്കുക, അവരുടെ സർക്കാർ എടുക്കുന്ന പൊസിഷൻ അതിനനുരോധമായിട്ട് അല്ലെങ്കിൽ അതിനെ എക്സ്പാൻഡ് ചെയ്യുന്ന സ്വഭാവത്തിലാണല്ലോ അവർ ഇതെടുക്കുക. ഇവരങ്ങനെയല്ല, ഇവരുടെ സർക്കാർ എടുക്കുന്ന നിലപാടിൻ്റെ നേർവിരുദ്ധമല്ല, അതിനോട് ചേർന്ന് നിൽക്കാത്തൊരു നിലപാട് സ്വീകരിച്ചിട്ട് അതിഭീകരമായിട്ടുള്ള അങ്ങേയറ്റം വിദ്വേഷം പരത്തുന്ന സ്വഭാവത്തിലുള്ള പ്രചാരണങ്ങളാണ് അവർ നടത്തുന്നത്. ഇത് നമ്മൾ ശരിക്കും പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ ഹമാസ് ഈ പ്രശ്നം ഉണ്ടായല്ലോ, ഒക്ടോബർ 7-ന് ആക്രമണം നടക്കുന്നു, പിന്നെ ഇസ്രായേൽ തിരിച്ചടിക്കുന്നു. ആ സമയത്ത് ഇന്ത്യയുടെ ആ ഒരു പൊസിഷൻ നമ്മളിങ്ങനെ ട്രാക്ക് ചെയ്താൽ ഒക്ടോബർ 7-ന് ആക്രമണം നടക്കുമ്പോൾ പിന്നെ പ്രധാനമന്ത്രി നടന്നതിന് ശേഷം പ്രധാനമന്ത്രി നെതന്യാഹുവിനെ വിളിക്കുന്നുണ്ട്, സോളിഡാരിറ്റി ഇന്ത്യയുടെ ഐക്യദാർഢ്യം അറിയിക്കുന്നു, പിന്നെ ഇസ്രായേൽ ടെററിസത്തിനെതിരെയുള്ള ഇന്ത്യയുടെ നിലപാട് പ്രഖ്യാപിക്കുന്നു. ശേഷം എനിക്ക് തോന്നുന്നു 2-3 ദിവസത്തിന് ശേഷം ഇസ്രായേൽ ആക്രമണം തുടങ്ങുന്നു. ഈ ആക്രമണം തുടങ്ങിയതിന് ശേഷം എഗൻ മോഡി ഈ ഞങ്ങൾ പൂർണ്ണമായി ഇസ്രായേലിനോടൊപ്പം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന പുറത്തു വരുന്നുണ്ട്. പ്രസ്താവനയാണ് അദ്ദേഹം നെതന്യാഹുവിനോട് സംസാരിച്ചത്, ഒരു പ്രസ് കമ്മ്യൂണിക്കേറ്റ് പുറത്തു വരികയാണ് ചെയ്യുന്നത്. പക്ഷേ അതിനുശേഷം തൊട്ടടുത്ത ദിവസം വിദേശകാര്യ വക്താവായുള്ള അരിന്ദം ബക്ചിയുടെ പ്രസ്താവന ശ്രദ്ധിക്കണം. മോഡി തലേദിവസം എന്താണ് പറയുന്നത്, ഞങ്ങൾ ഇസ്രായേലിനോടൊപ്പം എന്ന് പറയുന്നു. പക്ഷേ അരിന്ദം ബക്ചിയുടെ വിദേശകാര്യ വക്താവിൻ്റെ ഔദ്യോഗിക കുറിപ്പിൽ അങ്ങനെ ഒരു പ്രയോഗമില്ല, അതിലങ്ങനെ ഒരു പ്രയോഗമില്ല, അതിൽ ഹമാസിനെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ അതേസമയം അതിനകത്ത് ഓക്കെ കോൺഫ്ലിക്റ്റ് ഒന്നിനും പരിഹാരമല്ല, ഡിപ്ലോമസിയാണ് വർക്ക് ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്നു, എന്നിട്ടൊരു വാചകം കൂടെ ചേർക്കുന്നുണ്ട്. എന്താണ്, ഒരു വയബിൾ ഇൻഡിപെൻഡൻറ്റ് പാലസ്റ്റൈൻ സ്റ്റേറ്റാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം എന്നും കൂടെ പറയുന്നുണ്ട്. ഹമാസിനെ കുറ്റപ്പെടുത്താത്ത, ഇസ്രായേലിന് ഏകപക്ഷീയമായ പിന്തുണ പ്രഖ്യാപിക്കാത്ത, അതേസമയം ഒരു ഇൻഡിപെൻഡൻ്റ് ആൻഡ് വയബിൾ പലസ്റ്റൈൻ സ്റ്റേറ്റ് വേണം എന്ന് പറയുന്ന കുറിപ്പാണ് ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പിൻ്റെ ഔദ്യോഗിക വക്താവിൻ്റെ കുറിപ്പായിട്ട് വന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഈ റെട്ടറിക് ഇത് പുറത്തു വന്നതിൻ്റെ പിറ്റേ ദിവസം, തൊട്ടടുത്ത ദിവസം. അപ്പോൾ എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇങ്ങനെ പ്രസംഗിക്കുന്നതെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ഈ ഡിപ്ലോമാറ്റിക് ലാംഗ്വേജ് ഒന്നും അറിയില്ല. ഈ നാട്ടുകാരോട് ഈ മട്ടൻ കറി കഴിച്ച ഇതിനെക്കുറിച്ചൊക്കെ പ്രസംഗിച്ച് ശീലമുള്ള ഒരാളാണ്. പക്ഷേ വിദേശകാര്യ വകുപ്പിൽ ഉദ്യോഗസ്ഥർ അതിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ അങ്ങനെയല്ലല്ലോ. ഡിപ്ലോമസി എന്ന് പറയുന്നത് അത് വേറൊരു ഏരിയ ആണ്. അത് ഈ പറയുന്ന ഇവിടെയുള്ള സുമേഷ് കാവിപ്പടയും കാസയും കരുതുന്നത് പോലത്തെ ഒരു കാര്യമല്ല. ഇത് മനസ്സിലാണ്. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, അത് കേരളത്തിലെ മാധ്യമങ്ങൾ പോലും വേണ്ടത്ര ശ്രദ്ധിച്ചിട്ടില്ല. അതൊരു സംഗതിയാണ്. 2023 നവംബർ 13 മറ്റോ ആണ് ഈ കേരളത്തിലെ ബി ജെ പിയുടെ ഒരു ഇത് പ്രസ്താവനയല്ല, സുരേന്ദ്രൻ്റെ പത്രസമ്മേളനം തന്നെയാണ് എൻ്റെ ഓർമ്മ, ഒരു കാര്യം പുറത്തു വരുന്നുണ്ട്. അവരൊരു പ്രഖ്യാപനം നടത്തുകയാണ്, ഞങ്ങൾ കേരളത്തിൽ ഹമാസ് തീവ്രവാദ വിരുദ്ധ റാലികൾ നടത്തും. ഹമാസ് തീവ്രവാദ വിരുദ്ധ റാലികൾ 4-5 കേന്ദ്രങ്ങൾ നടത്തും. അതിൻ്റെ കോണ്ടക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ മുസ്ലിം ലീഗിൻ്റെ റാലി നടക്കുന്നു, സി പി എമ്മിൻ്റെ റാലി നടക്കുന്നു, പിന്നെ മലപ്പുറത്ത് ഈ സോളിഡാരിറ്റിയുടെ പരിപാടിയിൽ ഖാലിദ് മിഷൽ ഓൺലൈനായിട്ട് പ്രസംഗിക്കുന്നു. അതിൻ്റെ ഒക്കെ ഒരു വിവാദം നടക്കുന്ന സമയത്താണ് ബി ജെ പി ഔദ്യോഗികമായിട്ട് അറിയിക്കുകയാണ്, ഞങ്ങൾ ഹമാസ് തീവ്രവാദ വിരുദ്ധ റാലികൾ കേരളത്തിൽ 4 കേന്ദ്രങ്ങളായിട്ട് നടത്തുന്നു. അവരാ പ്രഖ്യാപനം നടത്തി. പക്ഷേ ദിവ്യ ശ്രദ്ധിച്ചു നോക്കൂ, ആ പരിപാടി നടന്നിടത്തോ അല്ലെങ്കിൽ ആ പരിപാടിയുടെ പോസ്റ്ററിലോ ഹമാസ് തീവ്രവാദ വിരുദ്ധ റാലി എന്നില്ല. തീവ്രവാദ വിരുദ്ധ റാലി എന്നേ ഉള്ളൂ. അതിന് നോക്കൂ, അതിൻ്റെ ഒരിടത്ത് പോലും ഹമാസ് തീവ്രവാദ വിരുദ്ധ റാലി എന്ന് അവർ ഉപയോഗിച്ചിട്ടില്ല. ഈ പ്രഖ്യാപനം നടത്തി, പക്ഷേ പിന്നെ കാര്യത്തോടെടുക്കും. അത് ഡൽഹിയിൽ നിന്ന് നിർദ്ദേശം വന്നായിരിക്കും. കാരണം അത് ഒരു നമ്മുടെ രാജ്യം സ്വീകരിച്ചിരിക്കുന്ന ഒരു വിദേശ നയമുണ്ടല്ലോ, അതിന് വിരുദ്ധമായിട്ട് രാജ്യം ഭരിക്കുന്ന പാർട്ടി ഒരു നയം സ്വീകരിക്കുക, ഫീൽഡിൽ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ഭയങ്കര വൈരുദ്ധ്യമാണ്. ഇന്ത്യയിൽ ഹമാസ് ഒരു നിരോധിത സംഘടനയല്ല. ഇന്ത്യയുടെ ഔദ്യോഗിക കുറിപ്പിൽ, ഇന്ത്യൻ വിദേശകാര്യ വക്താവിൻ്റെ ഔദ്യോഗിക കുറിപ്പിൽ ഹമാസിനെ കുറ്റപ്പെടുത്തുന്നില്ല. നിങ്ങൾ യുദ്ധ എന്താണ് ഡിപ്ലോമസിയുടെ വഴി സ്വീകരിക്കണം, ഡി എസ്കലേറ്റ് ചെയ്യണം എന്നേ പറയുന്നുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ ഒരു കോൺഫ്ലിക്റ്റ് സോണിൽ, ഒരു കോൺഫ്ലിക്റ്റ് തിയേറ്ററിൽ ഇടപെടുന്നതിന് ഒരുപാട് അതിൻ്റെതായ രീതികളുണ്ട്. ഇപ്പോൾ ഈ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യ ഔദ്യോഗികമായി ഇറാനെ കുറ്റപ്പെടുത്താത്തത്? അതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ പോലെയോ ഒരുപക്ഷെ ഇസ്രായേലിനേക്കാളോ പ്രധാനപ്പെട്ടതാണ് ഇറാൻ. നമ്മുടെ സെക്കൻഡ് ലാർജസ്റ്റ് ഓയിൽ സപ്ലയറാണ്, ക്രൂഡ് ഓയിൽ സപ്ലയറാണ് ഇറാൻ എന്ന് പറയുന്നത്. ബില്യൺ കണക്കിന് ഡോളർ ഇറാനിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ. ഇറാനിലെ ഷബാർ പോർട്ട് എന്ന് പറയുന്ന ഒരു പോർട്ടുണ്ട്. ആ പോർട്ട് ഈ ഇന്ത്യയുടെ താല്പര്യത്തിന് വേണ്ടി പണിയുന്ന പോർട്ടാണെന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. എന്നുവെച്ചാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അഫ്ഗാനിസ്ഥാൻ, സെൻട്രൽ ഏഷ്യയിലേക്ക് പോകുവാൻ പാകിസ്ഥാൻ വളരെ പ്രധാനപ്പെട്ട ഒരു തടസ്സമാണ്. എന്നാൽ പാകിസ്ഥാൻ കവർ ചെയ്തിട്ട് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനും ബദലായിട്ട് ഇന്ത്യ കാണുന്ന വഴിയാണ് ഈ ഷബാർ പോർട്ട് വഴി ഇറാൻ വഴി അങ്ങോട്ട് സെൻട്രൽ ഏഷ്യയിലേക്കും റഷ്യ വരെ നീളാവുന്ന ഒരു കൊറിഡോറായിട്ടാണ് ഇന്ത്യ കാണുന്നത്. അതുകൊണ്ട് ഇറാൻ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടൊരു ട്രേഡ് പാർട്ട്ണറാണ്, ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണറാണ്. ഇസ്രായേൽ ഓഫ് കോഴ്സ്, ഇസ്രായേൽ ഇറാനുമായുള്ള നമ്മുടെ ബന്ധം 1950 തുടങ്ങിയതാണ്. ഔദ്യോഗികമായിട്ട് ഇസ്രായേലുമായിട്ടുള്ള നമ്മുടെ ബന്ധം 1992 തുടങ്ങുന്നത്, അതുകൂടെ മനസ്സിലാക്കണം. ഡിഫൻസ് സെക്ടറിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ ഡിഫൻസ് ഇമ്പോർട്ട് നടത്തുന്ന രാജ്യമാണ് ഇസ്രായേൽ. ഇസ്രായേൽ ഡിഫൻസ് സെക്ടറിൽ ഇസ്രായേൽ പ്രധാനമാണ്, എനർജി സെക്ടറിലും മറ്റു പല സെക്ടറിലും ഇറാൻ പ്രധാനമാണ്. അപ്പോൾ അവർ തമ്മിലൊരു കോൺഫ്ലിക്റ്റിൽ ഏതെങ്കിലും പക്ഷം പിടിക്കുക എന്ന് പറയുന്നത് ഉത്തരവാദിത്വമുള്ള ഒരു രാജ്യം ചെയ്യുന്ന ഒരു രാജ്യവും അങ്ങനെ ചെയ്യില്ല. ഇനി വേറൊരു കാര്യം പറയാം. കഴിഞ്ഞ വർഷം ഈ നമ്മുടെ G20 സമ്മിറ്റ് നടന്നു ഡൽഹിയിൽ. ഇന്ത്യ ആയിരുന്നു പ്രസിഡൻസി. ഇന്ത്യക്ക് പ്രസിഡൻസി വന്നത് ഇതാണ്, റൊട്ടേറ്റ് ചെയ്യുക, അതിൻ്റെ പ്രസിഡൻസി റൊട്ടേറ്റ് ചെയ്യുന്നതാണ്. ആ സമയത്ത് നമ്മുടെ ഡിപ്ലോമാറ്റിക് സർക്കിളിലും പൊളിറ്റിക്കൽ സർക്കിളിലൊക്കെ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വിശകലനം, അത് ശരിയായിട്ടുള്ളൊരു വിശകലനം കൂടിയായിരുന്നു. കാരണം ഇന്ത്യ ഗ്ലോബൽ സൗത്തിൻ്റെ ലീഡർഷിപ്പ് ഏറ്റെടുക്കാൻ പോകുന്നില്ല, ഏറ്റെടുക്കാൻ സാധിക്കും എന്ന മട്ടിലൊക്കെയുള്ള വിശകലനങ്ങൾ വന്നിട്ടുണ്ട്. ഈ ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ്? അമേരിക്ക കേന്ദ്രീകൃതമായിട്ടുള്ള ഈ അധീശ ന്യൂനപക്ഷങ്ങളുടെ ഒരു ഈ കുറച്ച് രാജ്യങ്ങളുടെ അധീശ രാജ്യങ്ങളുടെ ഒരു ആധിപത്യമാണല്ലോ ലോകത്തുള്ളത്. അതിന് ബദലായി ഏഷ്യൻ, ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ അവരുടെ ഒരു ഒരു അസേഷൻ, അവർ കുറച്ചും കൂടെ ഗ്ലോബൽ പൊളിറ്റിക്സിൻ്റെ മുഖ്യധാരയിലേക്ക് വരുന്ന ആ ഒരു ആശയത്തെ കുറിക്കുന്നതാണ് ഗ്ലോബൽ സൗത്ത് എന്ന പ്രയോഗം. അപ്പോൾ ഈ ഗ്ലോബൽ സൗത്തിൻ്റെ നേതൃസ്ഥാനം ഏറ്റെടുക്കുവാൻ ഇന്ത്യക്ക് സാധിക്കും, അതിൻ്റെ തെളിവാണ് ഇത്രയും ഗംഭീരമായി വിജയകരമായി നടന്നുള്ള G20 സമ്മിറ്റ് എന്നൊക്കെയുള്ള വിശകലനം വന്നിട്ട്. അത് ശരിയുമാണ്, കാരണം ഈ ഗ്ലോബൽ സൗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമാണ് ഇന്ത്യ. ഒരു സ്റ്റേബിൾ ഡെമോക്രസിയാണ്, 100 കോടിയിലേറെ മനുഷ്യരുണ്ട്, അങ്ങനെയൊക്കെ വളരെ എന്താണ് ഒരു വളരുന്ന ഒരു എക്കണോമിയാണ്, വലിയൊരു മാർക്കറ്റാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇന്ത്യക്ക് ആ ഒരു പൊട്ടൻസ് ഉണ്ട് എന്നെല്ലാവരും കരുതുന്നതാണ്. പക്ഷേ നോക്കണം, ആ സമ്മിറ്റ് G20 സമ്മിറ്റ് കഴിഞ്ഞ് ഏതാനും ആഴ്ചകൾക്ക് ശേഷമാണ് ഈ പറയുന്ന ഗസ ഇഷ്യൂ ഉണ്ടാകുന്നത്. ഈ ഗസ ഡെവലപ്മെൻറ്റ് ഉണ്ടായപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ ഗ്ലോബൽ സൗത്തിലെ എല്ലാ രാജ്യങ്ങളും ആരുടെ കൂടെയാണ് നിന്നത്? ഗസയുടെ കൂടെ അല്ലെങ്കിൽ ഫലസ്തീൻ്റെ കൂടെ, ഇസ്രായേലിനെതിരെ. അതാണ് ഏറ്റവും വിഷയം, ഇസ്രായേലിനെതിരായ പൊസിഷനാണ് എടുത്തത്. പക്ഷെ ഗ്ലോബൽ സൗത്തിലെ ലീഡർഷിപ്പ് ഏറ്റെടുക്കുമെന്ന് പറഞ്ഞ രാജ്യം അവർ ആ ചിത്രത്തിൽ കാണുന്നില്ല. അതാണ് അതിൽ തമാശ. അപ്പോൾ നിങ്ങൾ ഗ്ലോബൽ സൗത്ത് ആണ്, ഗ്ലോബൽ സൗത്തിലെ ലീഡർഷിപ്പ് ഏറ്റെടുക്കേണ്ട രാജ്യമാണെങ്കിൽ ഗ്ലോബൽ സൗത്തിൻ്റെ ആശയപരമായ ഒരു ഒരു പരിസരമുണ്ട്, അവർ സ്വീകരിക്കുന്ന രാഷ്ട്രീയമായ നിലപാടുണ്ട്. അതിനോട് നിങ്ങൾ എത്രത്തോളം അതിനോട് താതാത്മ്യപ്പെടാൻ, അതിനോട് ചേർന്ന് നിൽക്കാൻ സാധിക്കുമെന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അതെന്തുകൊണ്ടാണ് ഇവർക്ക് അത് മനസ്സിലാകാത്തത് അല്ലെങ്കിൽ അത് സാധിക്കാത്തതെന്ന് വെച്ചാൽ, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇവരുടെ ആശയ രൂപീകരണത്തിൻ്റെ ഒരു അച്ചുതണ്ടായി വർക്ക് ചെയ്യുന്ന ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ എന്തുകൊണ്ടാണ്, എന്തിനാണ് ഇവർ ഇസ്രായേലിന് വേണ്ടി ഹരേഹുര വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമുള്ളൂ. ഇസ്രായേൽ എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ, ധാരാളം മുസ്ലിങ്ങളെ കൊല്ലുന്ന രാജ്യമാണ്, ദിവസം 100 വെച്ചൊക്കെ കൊല്ലുന്ന രാജ്യമാണ്. അപ്പോൾ അതിനെ പിന്തുണയ്ക്കും, ഇത് മാത്രമാണ്. അല്ലാതെ ഇത്രയും വൈഡറായിട്ടുള്ള എന്താണ് ഡിപ്ലോമാറ്റിക് ഗ്ലോബൽ പൊളിറ്റിക്കൽ ഡയമെൻഷനുള്ള ഒരു ഇഷ്യൂവിൽ ചട്ടപ്പടോ എന്ന് ഇസ്രായേലിന് വേണ്ടി അങ്ങോട്ട് ഇറങ്ങി പുറപ്പെടണമെങ്കിൽ ഇത് മാത്രമാണ്. വെച്ചാൽ നിങ്ങളൊരു സ്ട്രാറ്റജിക് ലോജിക്കാണോ, ഒരു ഡിപ്ലോമാറ്റിക് ലോജിക്കാണോ, ഇതൊന്നുമല്ല വർക്ക് ചെയ്യുന്നത്. ഈ വർക്ക് ചെയ്യുന്നത് ഒരു സൈക്കോളജിക്കൽ ഡിസോർഡർ മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. ഒരു പ്രസ്ഥാനത്തിൻ്റെ നയരൂപീകരണത്തെ ഒരു സൈക്കോളജിക്കൽ ഡിസോർഡർ അതാണ് നിയന്ത്രിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദുരന്തമാണ് നമ്മളിപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്.
യെസ്, നിഷ, നമ്മുടെ ഇന്ത്യയുടെ നയം, വിദേശ നയം ഈ പുതിയ കോൺഫ്ലിക്റ്റിൽ ആ ഒരു നിലപാട് നമ്മുടെ പോരാളികൾ, സംഘ പോരാളികൾ അറിഞ്ഞില്ലേ? അതോ അറിഞ്ഞിട്ടും ആ കിട്ടിയ ചാൻസ് മുതലാക്കിയ ഒരു വർഗീയ വിദ്വേഷം പരത്താനുള്ള ശ്രമമാണ് ഈ സോഷ്യൽ മീഡിയകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.
അല്ല, അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ നയ നിലപാടുകൾ എന്താണ്, ഇന്ത്യക്ക് എന്തൊക്കെ പറയാൻ പറ്റും, എന്തൊക്കെ പറയാൻ പാടില്ല എന്നതിനെ കുറിച്ച് ധാരണയുള്ള ആളുകളൊന്നും അല്ല ഈ വിഷയത്തിൽ നിലപാട് പറയുന്നവർ, സോഷ്യൽ മീഡിയയിൽ പറയുന്ന ആളുകൾ. അവരുടെ വിഷയം ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണ്, ഇന്ത്യയിലെ ഹിന്ദു രാഷ്ട്രത്തിൻ്റെ നടുനായകത്വം വഹിക്കുന്ന ഒരു ചിന്താധാരയുണ്ട്, ആ ചിന്താധാര ശത്രുക്കളുണ്ടല്ലോ, അതേ ശത്രുക്കളെ ശത്രുക്കളായി തന്നെ കാണുന്നവരാണ് ഇസ്രായേൽ. നമ്മൾ മച്ചാൻ മച്ചാന്മാരാണ്, നമ്മൾ അവരെ
പിന്തുണയ്ക്കുന്ന
നമ്മളെ മച്ചാനാണ് അപ്പുറത്തുള്ളത്. അവരൊരുമിച്ച് നമ്മളൊരുമിച്ച് ഒരു പ്രത്യേക ഗ്രൂപ്പിനെ ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന വിചാരത്തിന്മേൽ സപ്പോർട്ട് ചെയ്യലാണ്. ഇപ്പം ഇതിനു മുമ്പ് നേരത്തെ ദിവസമായി പറഞ്ഞപോലെ ഹമാസിൻ്റെ അറ്റാക്ക് ഉണ്ടാവുകയും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന രൂപത്തിൽ പ്രധാനമന്ത്രി സംസാരിക്കുകയൊക്കെ ചെയ്തല്ലോ. പിന്നീടാണ് ഇന്ത്യ ഒഫീഷ്യലി അവരുടെ ഇന്ത്യയുടെ നിലപാട് ക്ലാരിഫൈ ചെയ്യുന്നത്. പക്ഷെ അത് അന്ന് പറഞ്ഞ വർത്തമാനം പോലും ഇത്തവണ ഇറാൻ്റെ കാര്യത്തിൽ പ്രധാനമന്ത്രി പറയില്ല, പറയാൻ അദ്ദേഹത്തിന് കഴിയില്ല എന്നാണ് യാഥാർത്ഥ്യം. കാരണം ഇറാൻ ഇന്ത്യയെ സംബന്ധിച്ച് നമ്മളൊരു ഒരു വികസിത എക്കണോമിയായി ഒരു വികസിത രാജ്യമായി ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഉയരണമെന്ന് ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി പ്രോജക്റ്റുകൾ റൺ ചെയ്യുന്ന രാജ്യമാണ്. ആ ആ ഒരു മുന്നോട്ട് പോക്കിന് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സഹകരണം ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. ഇറാനെ തിരിച്ച് നമ്മുടെ സഹകരണം ആവശ്യമുണ്ട്, ഇറാൻ്റെ സഹകരണം നമുക്ക് ഇങ്ങോട്ടും ആവശ്യമുണ്ട്. നമ്മൾ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കി മുന്നോട്ട് പോകുന്ന രാജ്യമാണ്. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ ക്രൂഡ് ഇറക്കുമതി ചെയ്യുന്ന രണ്ടാമത്തെ രാജ്യം ഇറാനാണ്. നമ്മൾ അവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. ഓക്കെ, കഴിഞ്ഞ ഒരു വർഷം ഏതാണ്ട് 15 or 16 billion dollars നമ്മൾ അവർക്ക് കൊടുക്കുന്നു. നമ്മൾ അവർക്ക് കൊടുക്കുന്ന പൈസ രൂപയായിട്ടാണ് കൊടുക്കുന്നത്. അവിടുത്തെ സെൻട്രൽ ബാങ്ക് നമ്മുടെ റിസർവ് ബാങ്കും തമ്മിലൊരു കറൻസി സ്വാപ്പിംഗ് കരാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വളരെ സവിശേഷ സ്വഭാവമുള്ള കരാറാണ്. ലോകത്തെല്ലാ രാജ്യങ്ങളായിട്ട് നമുക്കതില്ല. രൂപയിൽ പൈസ കൊടുത്ത് നമ്മൾ ക്രൂഡ് വാങ്ങിക്കുകയാണ്. ഉപരോധത്തിൻ്റെ എല്ലാം ഇറാൻ വലിയ ഉപരോധം നേരിടുന്ന രാജ്യമാണ്. അതിനിടയിൽ നമ്മൾ ഇളവുകളിലൂടെ ക്രൂഡ് വാങ്ങിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ്. ആ ബന്ധം അവരുമായിട്ട് നമുക്കുണ്ട്. രണ്ടാമത്തെ നേരത്തെ വന്നാൽ ഈ ഷബാർ തുറമുഖം, ആ തുറമുഖം ഉണ്ടാക്കുന്നതിന് നമുക്ക് വ്യാവസായികമായ താല്പര്യങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞാൽ മധ്യേഷ്യയിലേക്കുള്ള ഏറ്റവും വലിയ ഓപ്പണിംഗ് ആണ്. സൂയസിനെ നമ്മൾ പരിധി കവിഞ്ഞ് ആശ്രയിക്കാതെയുള്ള ആ ഓപ്പണിങ്ങിനെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന തന്ത്രപ്രധാന സ്വഭാവം അതിനുണ്ട്, നയതന്ത്രപരമായിട്ട് അതിനുണ്ട്. ഗ്വാഡർ എന്ന് പറഞ്ഞൊരു തുറമുഖം ഉണ്ടാക്കുന്നുണ്ട് ആര്, ചൈനയും പാകിസ്ഥാനും കൂടി. ആ തുറമുഖത്തിന് എന്ത് കച്ചവടപരമായ ബദൽ സൃഷ്ടിക്കാനാണ് നമ്മൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കോടിക്കണക്കിന് രൂപ നമ്മൾ എന്തിനിവിടെ ഇറാനിലെ ഈ തുറമുഖത്തിന് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. നമ്മളൊരു അന്താരാഷ്ട്ര ഗതാഗത ഇടനാഴി പ്രോജക്റ്റിൽ 2016 നരേന്ദ്രമോദി അവിടെ പോയി ടെഹ്റാനിൽ പോയി ഒപ്പുവെച്ചിട്ടുണ്ട്. അത്രയും പണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഈ പറഞ്ഞ പെട്രോ കെമിക്കൽ ഇന്ധനം മറ്റേ വളം ഈ പറഞ്ഞ പ്രോജക്റ്റുകളുണ്ടല്ലോ, അതിൻ്റെ ഗവേഷ പദ്ധതികൾക്ക് വേണ്ടി തന്നെ നമ്മൾ ഏതാണ്ട് $20 billion സഹായം ഓഫർ ചെയ്തിട്ടുള്ള രാജ്യമാണ്. എന്ന് വെച്ചാൽ അത്രയും അടുത്ത ബന്ധം നമുക്കുണ്ട്. അതുമാത്രമല്ല, ഇറാനുമായിട്ട് ഇറാൻ പാകിസ്ഥാൻ സ്പോൺസേഡ് ടെററിസം അതിൻ്റെ ഇരകളാക്ക് എന്ന് പറയപ്പെടുന്ന രണ്ട് രാജ്യങ്ങൾ എന്ന് എന്ന 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 ഗണത്തിൽപ്പെടുത്താവുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങളൊന്നാണ്, രണ്ട് രാജ്യങ്ങളാണ് ഇറാനും ഇന്ത്യയും. ആ നിലയ്ക്കുള്ള ജോയിൻറ്റ് ഓപ്പറേഷൻസ് ആൻഡ് പദ്ധതികൾ പലപ്പോഴായിട്ടുള്ള സംയുക്ത പ്രസ്താവനകൾ വന്നിട്ടുണ്ട്. സോ ആ നിലയ്ക്കെല്ലാം ഇറാനും നമ്മളും തമ്മിൽ സവിശേഷമായ ബന്ധമുണ്ട്. നേരത്തെ പറഞ്ഞാൽ 1950 ഉണ്ടാക്കിയ ബന്ധം, അതിനിടയ്ക്കിൽ പലതരത്തിലുള്ള കയറ്റിറക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോഴേറ്റവും സ്ട്രെങ്ത് എന്താ ഏറ്റവും ബെറ്ററായി നിൽക്കുന്ന മികച്ച ബന്ധമാണ്. ഇന്ത്യയിലെ ഗവൺമെൻറ് തന്നെയും ഗവൺമെൻറ്റിൻ്റെ മൗത്ത് പീസ് ആയിട്ടുള്ള മാധ്യമങ്ങൾ തന്നെയും ഇന്ത്യയും ഇറാനും തമ്മിൽ മെച്ചപ്പെട്ട ബന്ധം ഇതാ പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഈ സർക്കാർ വന്നതിന് ശേഷം ഇറാനും നമ്മളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമായിരിക്കുന്നു. അത് നമ്മുടെ സമ്പദ്ഘടനയെ കൂടുതൽ വലുതാക്കാൻ പോകുന്നു. ലോകത്തെ വ്യാപാര മേഖലയിൽ നമ്മളെ ചാമ്പ്യനാക്കാൻ പോകുന്നു എന്ന് തന്നെ ലേഖനങ്ങൾ എഴുതി നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഇറാൻ ഭീകരവാദത്തെ പിന്തുണയ്ക്കുകയാണ്, ഇറാൻ ഈ കാണിക്കുന്നത് ഇസ്രായേലിനോട് ചെയ്യുന്ന അനീതിയാണ് എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. എന്ന് മാത്രമല്ല, ഇറാൻ ഇപ്പോൾ ചെയ്യുന്നതെല്ലാം ജസ്റ്റിഫിക്കേഷൻസ് ഉള്ളതാണ്. അവരെ സംബന്ധിച്ച് അവരുടെ എന്താ പറയുന്നത് അവരുടെ എന്താ പറയുക കോൺസുലേറ്റ് ആക്രമിച്ചതിനുള്ള മറുപടിയാണ് അവർ ചെയ്യുന്നത് പറയുന്നത്. വെറുതെ ഒന്നുമല്ലോ, ലോകത്തെ ഏതെങ്കിലും രാജ്യങ്ങൾ ഇറാൻ ചെയ്തത് ഏകപക്ഷീയമായ അതിക്രമമാണ്, ഇറാനെ ഡിഫെൻഡ് ചെയ്യാൻ ഇസ്രായേലിന് അവകാശമുണ്ട് എന്ന് പറഞ്ഞു വന്നോ? ഇല്ല. ഹമാസിനെ ഡിഫെൻഡ് ചെയ്യാൻ ഇസ്രായേലിന് അവകാശമുണ്ട്, ഭീകരതയ്ക്കെതിരായിട്ടുള്ള പ്രതിരോധത്തിന് അവർക്ക് റൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ അമേരിക്ക പോലും ഇസ്രായേലിനെ ഇറാൻ ഈ ചെയ്യുന്നത് അന്യായമാണ്, ആ അന്യായത്തിൽ നമ്മൾ നിൽക്കില്ല എന്ന് പറയാൻ പറ്റുന്നില്ല. സോ അതുകൊണ്ട് ഇന്ത്യക്ക് അക്കാര്യത്തിൽ പൊസിഷൻ എടുക്കാൻ കഴിയില്ല. അപ്പോൾ ഇറാനെ ഇന്ത്യ ഇപ്പോൾ തീർക്കാൻ അല്ല ഇസ്രായേൽ തീർക്കാൻ ഇന്ത്യ കൂട്ടു നിൽക്കുമെന്ന് വൃഥാ വിചാരിക്കുന്ന മനുഷ്യർ ഇന്ത്യ എന്തുമാത്രം പൈസ ഇറാനിൽ ഇറക്കിയിട്ടുണ്ട് എന്നത് മാത്രമെങ്കിൽ നോക്കിയാൽ മതി. ഇറാൻ നമ്മുടെ കൂടെ നയതന്ത്രപരമായും കച്ചവടപരമായും നിന്നാൽ ഇന്ത്യക്ക് ഉണ്ടാകാൻ പോകുന്ന വലിയ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ചൈന എന്ന് പറയുന്ന വലിയ ത്രെട്ടിനെ മറികടക്കാൻ ഇറാനിൽ ഉണ്ടാക്കുന്ന തുറമുഖം നമുക്ക് എന്തുമാത്രം ഗുണം ചെയ്യുന്നതാണ് എന്നതൊക്കെ വെറുതെ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ഈ ആവേശത്തിൻ്റെ തിളപ്പ് കുറച്ച് കുറയ്ക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്.
അതാണ് ഇസ്രായേൽ ഇസ്രായേലിനെ അനുകൂലിച്ചുകൊണ്ട് ഇങ്ങനെ ഘോരം സോഷ്യൽ മീഡിയകളിൽ വാദിക്കുന്ന നിങ്ങൾ അറിയാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ നമ്മുടെ രാജ്യം ഇറാനുമായും അതുപോലെ തന്നെ ഇസ്രായേലുമായും വാണിജ്യ നയതന്ത്ര ബന്ധം സൂക്ഷിക്കുന്ന ഒരു രാജ്യമാണ്. ഇതുവരെയും ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടായതിനു ശേഷം ഇതുവരെയും നമ്മുടെ രാജ്യം ഇറാനെ അനുകൂലിച്ചോ എതിർത്തോ അല്ലെങ്കിൽ ഇസ്രായേലിനെ അനുകൂലിച്ചോ എതിർത്തോ ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല എന്നതുകൂടി നിങ്ങൾ ഓർക്കുക. നമ്മൾ അവസാന വിഷയത്തിലേക്ക് പോവുകയാണ്. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം, ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന 10 ദിവസങ്ങളിലേക്ക് കടക്കുകയാണ്. ഇന്നിപ്പോൾ രാഹുൽഗാന്ധിയും അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേരളത്തിൽ ഉണ്ടായിരുന്നു. വയനാട്ടിലെ സ്വന്തം മണ്ഡലത്തിൽ, രാഹുൽഗാന്ധിയുടെ സ്വന്തം മണ്ഡലമായ വയനാട് കേന്ദ്രീകരിച്ചായിരുന്നു രാഹുൽഗാന്ധിയുടെ പ്രചാരണം. റോഡ് ഷോയും മറ്റു പൊതുയോഗങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. തൃശൂരും തിരുവനന്തപുരവും ലക്ഷ്യമിട്ടാണ് മോദി എത്തിയിട്ടുള്ളത്. തൃശൂരിൽ വലിയ പ്രസംഗമൊക്കെ, മോദി ഗ്യാരണ്ടിയൊക്കെ പറഞ്ഞ് നരേന്ദ്രമോദി മണിക്കൂറുകൾ നീണ്ട പ്രസംഗമൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ട്. എന്തായാലും അവിടെ എത്തിയപ്പോൾ മോദി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഗുരുവായൂരും വടക്കുന്നാഥും തൃപ്രയാർ പുണ്യഭൂമികളെ വന്ദിച്ചുകൊണ്ട് തുടങ്ങുന്നു. ദക്ഷിണേന്ത്യയിൽ അയോധ്യയാണ് തൃപ്രയാർ ശ്രീരാമക്ഷേത്രം എന്ന് പറഞ്ഞാണ് നരേന്ദ്രമോദി പ്രസംഗിച്ചത്. എന്തായാലും അദ്ദേഹത്തിന് തിരുവനന്തപുരം കാട്ടാക്കടയിലും പ്രചാരണ പരിപാടികൾ ഉണ്ടായിരുന്നു. തീർത്തും കേന്ദ്രത്തിന്റെ അജണ്ട, BJP RSS അജണ്ട നടപ്പിലാക്കുന്ന തരത്തിൽ കേരളത്തിൽ CPMനെയും കോൺഗ്രസിനെയും ഒക്കെ ലക്ഷ്യം വെച്ചാണ് മോദി പ്രസംഗിച്ചിട്ടുള്ളത്. അത് എത്ര കണ്ട കേരളത്തിൽ ഫലം കാണും എന്ന് നോക്കാം. നൗസറിന് എന്ത് തോന്നുന്നു മോദിയുടെ പ്രചാരണ പരിപാടികളൊക്കെ കേൾക്കുമ്പോൾ? കൃത്യമായ ഒരു വർഗീയ അജണ്ട ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു വാക്കുകളായിരുന്നു അദ്ദേഹത്തിൻ്റെത്.
ഞാൻ അതിനേക്കാളേ എനിക്ക് ശരിക്കും ഇത് ഭയങ്കര എന്താണ് കൗതുകം, ക്യൂരിയോസിറ്റിയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ തൃശ്ശൂർ അദ്ദേഹം രണ്ടാമത്തെ തവണയാണ് വരുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി ഇന്ന് വന്നത് തൃശ്ശൂർ ജില്ലയിലാണ്, തൃശ്ശൂർ മണ്ഡലത്തിലല്ല. കുന്നംകുളം എന്ന് പറയുന്നത് ശരിക്കും ആലത്തൂർ മണ്ഡലത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ നമുക്ക് ഈ ഇലക്ഷൻ സീസൺ ആയതിനു ശേഷം അദ്ദേഹം തൃശ്ശൂർ ജില്ലയിലെ രണ്ടാമത്തെ റാലിയിലാണ് പ്രസംഗിക്കുന്നത്. ആദ്യം നാരി ശക്തി റാലിയിൽ വരുന്നു,
അന്ന് സുരേഷ് ഗോപിയുടെ മുകളിലൊക്കെ.
അതെ, അങ്ങനെ 3 തവണ വന്നു അദ്ദേഹം ഇലക്ഷൻ. ഇത് എന്ത് കണ്ടിട്ടാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. തൃശ്ശൂർ ഞാനിങ്ങ് എടുക്കുക എന്ന് SGG പറഞ്ഞത് ജി വിശ്വസിച്ചോ? അങ്ങനെ വല്ലതും ആണോ? വേറെ ചില ആളുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ EVM പരിപാടിയെക്കുറിച്ച് പലരും പറയുന്നുണ്ടല്ലോ. അപ്പോൾ EVM പരിപാടി, EVM പരിപാടി എല്ലായിടത്തും നടപ്പിലാക്കുന്നതെന്ന് ഈ വിമർശകർ പോലും പറയുന്നില്ല. ചില നിശ്ചിത ഇടങ്ങളിലാണ് അതിൽപ്പെട്ട ഒരു സ്ഥലമായി തൃശ്ശൂർ മാറിയോ എന്നും ചില ആളുകൾ ഇങ്ങനെ സംശയിക്കുന്നുണ്ട്. ഇനിയും എനിക്കിതിൻ്റെ ലോജിക്ക് മനസ്സിലാവുന്നില്ല. തൃശ്ശൂരിൽ നിശ്ചയമായും സുരേഷ് ഗോപി 3rd സ്ഥാനത്തുള്ള സ്ഥാനാർത്ഥിയാണ്. അത് കൗണ്ടിങ് കഴിഞ്ഞാൽ 3rd സ്ഥാനത്ത് തന്നെയായിരിക്കും. അല്ലെങ്കിൽ കേരളത്തിൽ എന്തിനാണ് പ്രധാനമന്ത്രി ഇത്രയധികം സമയം ചെലവഴിക്കുന്നത്? ഒരു സീ, നമ്മളൊരു പ്രധാനമന്ത്രിയുടെ ടൈം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആ ടൈം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കൂടുതൽ നേട്ടം ലഭിക്കുന്നിടത്ത് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ അതിൻ്റെ ഒരു ബുദ്ധിപരമായിട്ട് നീക്കം. അപ്പോൾ കേരളത്തിൽ ഇത്രയധികം വരുന്നു. തമിഴ്നാട്ടിൽ എനിക്ക് തോന്നുന്നു ഒരു ഡസണിലധികം റാലികൾ അദ്ദേഹം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നോർത്ത് ഇന്ത്യ സമ്പൂർണ്ണമായി പിടിച്ച്, ഇനിയിപ്പോൾ സൗത്ത് ഇന്ത്യ മാത്രമേ ബാക്കിയുള്ളൂ. അങ്ങനെയുമല്ല എന്ന് വെച്ചാൽ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന വാർത്തകളും സർവേ റിപ്പോർട്ടുകളും അങ്ങനെ. അപ്പോൾ എനിക്കിത് ശരിക്കും എന്താണ് ഇത് മനസ്സിലാകുന്നത്, ഇതിലൊരു ഇത് കൗതുകത്തോടു കൂടിയാണ് ഞാൻ കാണുന്നത്. പിന്നെ അദ്ദേഹം വന്ന് പ്രസംഗിച്ച കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും, അദ്ദേഹം ജമ്മു കാശ്മീരിൽ പോയിട്ട് എന്താ പ്രസംഗിച്ചത്? മറ്റേയാൾ രാഹുൽ ഗാന്ധിയും ലാലു യാദവും മട്ടം കറി കഴിച്ചു എന്നാണ് ഈ പ്രധാനമന്ത്രി പ്രസംഗിച്ചത്. അപ്പോൾ അദ്ദേഹം എവിടെ പോയിട്ട് എന്താ പ്രസംഗിക്കുക നമുക്ക് പറയാൻ പറ്റില്ല. കഴിഞ്ഞ വർഷം കർണാടകത്തിൽ പോയിട്ട് കേരള സ്റ്റോറി കാണണം അപ്പം മനസ്സിലാവും എന്നാണ് പറഞ്ഞത്. ഇവിടെ അദ്ദേഹം വന്നിട്ട് ഗുരുവായൂർ ക്ഷേത്രം, പിന്നെ തൃപ്രയാർ ക്ഷേത്രം, വടക്കുനാഥ ക്ഷേത്രം, ഈ ക്ഷേത്രമൊക്കെ അവിടെ ഉള്ളതല്ലേ, എത്ര കാലമേ അവിടെ ഉള്ളതാണ്. അപ്പോൾ അതൊക്കെ എന്തിനാണ് പ്രധാനമന്ത്രി ക്ഷേത്രങ്ങളെക്കുറിച്ചൊക്കെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിക്കുന്നതെന്ന് ചോദിച്ചാൽ, അദ്ദേഹം എന്ത് പ്രസംഗിച്ചാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടില്ല, അത് വേറെ വിഷയം. ഈ പറയുന്ന ഹിന്ദു വികാരത്തെ ഉണർത്തുക എന്നുള്ളതായിരിക്കും. പക്ഷെ അതിൽ BJP മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിൽ നന്ന് ചുരുങ്ങിയത് കേരളത്തിൻ്റെ ഒരു ഡെമോഗ്രഫി വെച്ചിട്ട് ഹിന്ദു വികാരത്തെ മാത്രം ഉണർത്തിയത് കൊണ്ട് കേരളത്തിൽ നേട്ടമുണ്ടാകും പക്ഷേ ജയിക്കാൻ പറ്റില്ല. ആ ത്രഷോൾഡ് കടക്കണമല്ലോ, അത് നടക്കില്ല. BJP എന്തിനാണ് ഇവരിങ്ങനെ ഈ പ്രധാനമന്ത്രിയെ കഷ്ടപ്പെടുത്തുന്നത്? അദ്ദേഹത്തെ പല്ലവും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാണോ? ഏതാണ്ടൊക്കെ സെറ്റായി, നിങ്ങൾ വന്ന് പ്രസംഗിച്ചാൽ
കിട്ടും,
ബാക്കിയൊക്കെ കണ്ട് മറിയും എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചതാണോ എന്താന്ന് എനിക്കറിയില്ല.
യെസ്, നിഷാദി 3-4 തവണയൊക്കെ എത്തുന്നു, തൃശ്ശൂരിലെത്തുന്നു, തൃശ്ശൂരും തിരുവനന്തപുരവും ഒക്കെ അങ്ങ് പോരും എന്നാണോ BJP കണക്ക് കൂട്ടുന്നത് അല്ലെങ്കിൽ നരേന്ദ്രമോദി കണക്ക് കൂട്ടുന്നത്?
തൃശ്ശൂരിന് അവരെ കേരളത്തിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമാണ് തൃശ്ശൂർ. പക്ഷേ വളരെ പെട്ടെന്നുണ്ടായ ചില ഡെവലപ്മെൻസിലൂടെ അവരുടെ പ്രതീക്ഷകൾ വളരെ താഴെ പോയതാണ്. കേരളത്തിലെ നേതാക്കളുടെ കാര്യത്തിൽ, നേതാക്കളെ എടുത്താൽ അവർക്ക് തൃശ്ശൂരിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഏതൊരു വ്യക്തത വന്നിട്ടുണ്ട്. മോദിക്കും മോദിയുടെ ടീമിനും കൂടി ആയിരിക്കും ഞാൻ ആയിരിക്കണം ഇനി അതിനകത്ത് വ്യക്തത വരാനുള്ള കാര്യം. ഇപ്പം നേരത്തെ ദൗസായി പറഞ്ഞ പോലെ കേരളത്തിൽ വന്നിട്ട് ഞങ്ങൾ ഇപ്പം ഞാൻ ഇന്ത്യ കേരളത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് ക്ഷേത്രങ്ങളെ ഇതാ നമിച്ചുകൊണ്ട് തുടങ്ങുന്നു എന്ന് പ്രസംഗിച്ചാലുള്ള ഗുണം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഒന്നാമത്തെ കാര്യം ഹിന്ദുക്കൾ ആകെ ഉണർന്നാൽ ജയിക്കുമോ എന്നുള്ള ക്വസ്റ്റിന് മുമ്പ് തന്നെ ഇത് പ്രസംഗിച്ചാൽ കേരളത്തിലെ ഹിന്ദുക്കൾ ഉണരുമോ എന്ന ചോദ്യം ഉണ്ടല്ലോ. കാരണം മോദി വന്നു നമ്മുടെ ക്ഷേത്രത്തെക്കുറിച്ച് നാല് നല്ലത് പറഞ്ഞു എന്നാൽ ഉണർന്നേക്കാം എന്ന് വിചാരിക്കുന്ന ഹിന്ദുക്കളല്ല.
തൃപ്രയാറിൽ
ഇനി അവിടുത്തെ മോഡൽ അയോധ്യ ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞാൽ ഉണർന്നു കളയാമെന്ന് വിചാരിക്കുന്ന ഹിന്ദുക്കളല്ല കേരളത്തിലുള്ള ഹിന്ദുക്കൾ. അങ്ങനെ വിചാരിക്കുന്നില്ല ഹിന്ദുക്കൾ എന്നതുകൂടിയാണ് നമ്മുടെ ഈ സെക്യുലർ സ്ട്രക്ചർ ഇത്രയും പക്കയായിട്ട് ഇവിടെ നിൽക്കുന്നതിൻ്റെ കാര്യവും കൂടി. അതുകൊണ്ട് ഇത് ആവർത്തിച്ച് പ്രസംഗിച്ചാൽ എന്തെങ്കിലും കിട്ടും, കേരളം ആ നിലയ്ക്ക് മാറ്റപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്ന് മോദി വിചാരിക്കുന്നുണ്ടെങ്കിൽ മോദിയുടെ പാർട്ടി വിചാരിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് അബദ്ധമായിട്ടുള്ള കാര്യമാണ്. തൃശ്ശൂരിൻ്റെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ ഉണ്ടായിരുന്ന ഹോപ്പ് പോലും ഇപ്പോൾ ഇല്ലാത്തതിൻ്റെ കാര്യം സുരേഷ് ഗോപി അവിടെ ബി ജെ പിക്ക് ജയിക്കണമെങ്കിൽ ഓഫ് കോഴ്സ് ബി ജെ പിക്ക് ഒരു ഒരു ഹിന്ദു വിഭാഗത്തിൽ ഒരു നല്ല വിഭാഗം പോട്ടും ഒരു ക്രിസ്ത്യൻ ഒരു ബ്ലെൻഡ് ഉണ്ടാക്കിയാൽ മാത്രമാണ് വിജയിക്കാൻ കഴിയും. അതിനാണ് അവർ ദീർഘകാലമായി പരിശ്രമിക്കുന്നത്. അതിനാണ് കത്തോലിക്ക സഭയ്ക്കകത്ത് തീവ്ര ശക്തികളെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കാസ പോലെയുള്ള ഓപ്പറേഷൻസ് അവർ നടത്തുന്നത്. ഇദ്ദേഹം പോയിട്ട് മേരി മാതാവിൻ്റെ തലയിൽ ഈ കിരീടം വയ്ക്കുന്നത്, ജയിച്ചാൽ 10 ലക്ഷത്തിൻ്റെ കിരീടം കൊടുക്കാമെന്ന് ഓഫർ ചെയ്യുന്നത് ക്രിസ്ത്യാനികളുടെ നല്ല പിള്ളയാകാനാണ്. പക്ഷെ ഫൈനലി നമ്മൾ കഴിഞ്ഞ ദിവസം ദീപികയുടെ മുഖലേഖനം കണ്ടു കഴിഞ്ഞു. മനുഷ്യരെ സഹോദര സമുദായങ്ങളെ ശത്രുക്കളായി കാണുന്ന എന്ന് ശത്രുക്കളായി വിചാരിക്കുന്ന ധാരകളെ ഒറ്റപ്പെടുത്തണം എന്ന് വെച്ചാൽ വിചാരധാരയെ ഒറ്റപ്പെടുത്തണം, RSSനെ ഒറ്റപ്പെടുത്തണം, BJP ഒറ്റപ്പെടുത്തണം എന്നാണ്. ഈ രാജ്യത്ത് ഉയർന്നു വന്നിരിക്കുന്ന വിലക്കയറ്റത്തെയും ജനാധിപത്യ പ്രശ്നങ്ങളെയും ഒപ്പം അഴിമതിക്കെതിരായിട്ടുള്ള നിഴൽ യുദ്ധങ്ങളെയുമാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ വിഷയമാക്കേണ്ടത് വെറുപ്പല്ല എന്ന് കത്തോലിക്ക സഭ ക്ലാരിഫൈ ചെയ്ത് കഴിഞ്ഞു. എന്ന് വെച്ചാൽ ഞങ്ങൾ BJPക്ക് വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യക്തത വരുത്തി കഴിഞ്ഞു. കാരണം സുരേഷ് ഗോപി എന്ന് വെച്ചാൽ എന്താണ്, എല്ലാ മോശം കാര്യങ്ങളും ചെയ്തിട്ട് സ്നേഹത്തിൻ്റെ കപടനാടകമാടുന്നവരെ തിരിച്ചറിയണം. സുരേഷ് ഗോപിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ നാടകം കളിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് BJPയുടെ ആ നിലയ്ക്കുള്ള സാധ്യതകൾ അവിടെ അവസാനിച്ച് കഴിഞ്ഞാണ് മോദി വന്ന് പ്രസംഗിച്ചുകൊണ്ട്. മോദി ഇതിനു മുമ്പും പല മണ്ഡലങ്ങളിൽ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. മോദി കർണാടകയിൽ പോലും വന്ന് പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ പ്രസംഗിക്കുകയും അവിടെ എല്ലാവരും തോറ്റു പോവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മോദി വന്ന് പ്രസംഗിക്കുക, മോദി വന്നാൽ തൂത്തുമാരാം എന്ന് പറയുന്നതൊക്കെ സൗത്തിൽ ഒരു കാര്യമില്ലാത്ത കാര്യമാണ്. കേരളത്തിൻ്റെ കാര്യം മാത്രമല്ല, സൗത്തിൽ കഴിഞ്ഞ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബാംഗ്ലൂരിലെ നഗരമണ്ഡലങ്ങളിൽ മോദി വന്ന് പല മണ്ഡലങ്ങളിൽ കൃത്യമായി ലിസ്റ്റ് ചെയ്ത് പ്രസംഗിച്ചു. അവിടെ എല്ലാം അവർ വൃത്തിയായി തോറ്റു പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് അങ്ങനെ ഒരു 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 സെല് ചെയ്യാൻ പറ്റിയ ഐറ്റം ഒന്നുമല്ല മോദി എന്ന് പറയുന്ന കാര്യം. അതിൻ്റെ ഫാക്ടേഴ്സ് ഉണ്ടാവണം, ആ ഫാക്ടേഴ്സ് എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ തിരിച്ചടിയാണ്. പിന്നെ ഒരു കാര്യം, നമ്മുടെ മാധ്യമങ്ങൾക്ക് പോലും ഒരു ഞെട്ടല്ല അദ്ദേഹം വന്ന് പ്രസംഗിക്കുന്നത്. ഒരു 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 പ്രത്യേക കമ്മ്യൂണിറ്റിയെ പ്ലീസ് ചെയ്യിക്കുന്ന തരത്തിൽ വളരെ തുറന്ന പ്രസംഗം നടത്തുകയാണ്. ഈ അമ്പലങ്ങളെ ഞാൻ നമിച്ചുകൊണ്ട് തുടങ്ങുന്നു, ഞാൻ ഈ അമ്പലങ്ങളെ എല്ലാം വലിയ നാഗരികത നഗരമാക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് തെരഞ്ഞെടുപ്പ് ചട്ടത്തിൻ്റെ നഗ്നമായ ലംഘനമല്ലേ? അങ്ങനെയാണോ പ്രസംഗിക്കാൻ പാടുള്ളത്? നമ്മുടെ കേരളത്തിലെ ഏതെല്ലാം മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിജയവുമായി ബന്ധപ്പെട്ട് കേസുകൾ ഉണ്ടായിട്ടുണ്ട്, വർഗീയ പ്രീണനം നടത്തി എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഇപ്പോഴും കേസ് കിടപ്പുണ്ട്. അതിൻ്റെ ശരിക്കും വളരെ തുറന്ന ഉദാഹരണമാണ് ഇപ്പം മോദി ചെയ്തുകൊണ്ടിരിക്കുന്നത്. മോദി ഈ ചെയ്യുന്നത് മോശമാണ് എന്ന് പറയാൻ മീഡിയയ്ക്ക് പോലും കഴിയുന്നില്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒട്ടുമേ ചെയ്യുന്നില്ല. മോദി എന്ത് വർഗീയത പ്രസംഗിച്ചാലും മോദിയുടെ വളരെ തന്ത്രപരമായ ഹിന്ദുത്വക്കാട്, ഹിന്ദുത്വക്കാട് എന്നുള്ള ഒരു വാചകത്തിന് താഴെ ഏത് വർഗീയതയും ചേർത്ത് വയ്ക്കാൻ കഴിയുന്ന തരത്തിൽ നമ്മുടെ മാധ്യമങ്ങൾ പോലും അതിനോട് സാധാരണമാക്കപ്പെട്ട് കഴിഞ്ഞു. ഇതാണ് കണ്ട കാര്യം. ഇപ്പോൾ എല്ലായിടത്തും ഒരു മതത്തിന് വേണ്ടി ഒരു ഒരു മതത്തിൻ്റെ ഒരു മതസമൂഹത്തിൻ്റെ സന്യാസി ശ്രേഷ്ഠനെ പോലെ അദ്ദേഹം പ്രസംഗിക്കുകയാണ്. പ്രധാനമന്ത്രിയെ പോലെയല്ല, ഒരു രാഷ്ട്രീയ നേതാവിനെ പോലെയല്ല, നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യം നിർവികാരമായിട്ട് ഈ സംഗതിയെ നോക്കി നിൽക്കുകയാണ്. ആ പ്രശ്നമുണ്ട്. പിന്നെ പ്രസംഗിക്കാൻ കഴിയുന്ന ഇതൊക്കെ ഉള്ളൂ. കാരണം ഈ മോദിക്ക് ഗ്യാരണ്ടി ഇനി ഇവിടെ പ്രസംഗിക്കാൻ കഴിയില്ല. കാരണം ഗ്യാരണ്ടി നമ്മളിപ്പോൾ കണ്ടു, അതായത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സമാധാനം ഉറപ്പുവരുത്താൻ ഈ സർക്കാർ പ്രതിജ്ഞാബദ്ധം. അപ്പോൾ മണിപ്പൂരിലെ മനുഷ്യർ ഹായ് ഹലോ ജി വിളിക്കുന്നുണ്ട്. കാരണം അവർക്ക് അവിടെ സ്വസ്ഥത നരകയാതന അനുഭവിക്കുകയാണ് കഴിഞ്ഞ എത്രയോ മാസങ്ങളായിട്ട്. പെട്രോളിൻ്റെ വില കുറയ്ക്കും ഞങ്ങളെന്ന്, അപ്പോൾ ഇത്രയും 10 വർഷം കുറയ്ക്കേണ്ടതാണ്, നികുതി കുറയ്ക്കുമെന്ന്. ഈ നികുതി കയറ്റി കയറ്റി വെച്ച് ക്രൂഡ് ഓയിലിൻ്റെ വില അന്താരാഷ്ട്ര തലത്തിൽ കുറയുമ്പോൾ ഇവിടെ എക്സൈസ് ഡ്യൂട്ടി കയറ്റി വെച്ച് അതിൻ്റെ അണാപൈസയുടെ ഗുണം സാധാരണക്കാരന് കിട്ടരുത് എന്ന് ദുർവാശി പിടിച്ച സർക്കാരാണ്. ആ സർക്കാർ പറയുകയാണ് പെട്രോൾ വില കുറയ്ക്കുമെന്ന്. എന്നാൽ ഇപ്പോൾ ഇത്രയും വലിയ മെജോറിറ്റിയുള്ള സർക്കാരിന് കുറച്ചുകൂടി ഈ ഗ്യാരണ്ടി തട്ടിപ്പാണ് എന്ന് ജനത്തിന് മനസ്സിലായിട്ടുണ്ട്. മോദിക്ക് ഗ്യാരണ്ടി ഉറക്കെ പലയാവർത്തി വിളിച്ച് പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. അല്ലാതെ തന്നെ ശ്രീധരൻപിള്ള കഴിഞ്ഞ തവണ ഇതിനു മുമ്പ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഓടുന്നുണ്ട്. അതായത് തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളൊക്കെ ചുമ്മാ തമാശയല്ലേ, അതൊക്കെ നമ്മളിങ്ങനെ പലതും പറയാം, നടക്കുന്ന കാര്യമല്ലേ എന്ന് പെട്രോൾ വില വർധനയെക്കുറിച്ച് ചോദിക്കും. അമിത്ഷാ തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആളുകൾക്ക് ഇതൊക്കെ ഓർമ്മയുണ്ട്, ആളുകൾ അനുഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങളുമായിട്ട് മോദി പറഞ്ഞതിന് ബന്ധമൊന്നുമില്ലെന്ന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് മോദി നോർത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു നോക്കുകയാണ്. ഇതിനകത്ത് നമുക്ക് വിമർശിക്കാമെങ്കിലും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതായത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൻ്റെ നഗ്നമായ ലംഘനമാണ്. ഇന്ത്യൻ ഡെമോക്രസി അതിൻ്റെ ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പം മത്തത്തിൻ്റെ ഫ്ലേവറാണോ അതിന് വേണ്ടതെന്ന ചോദ്യമുണ്ട്. ആ ചോദ്യം ചോദിക്കപ്പെടേണ്ടതാണ്. ബാക്കിയൊക്കെ ഓക്കെ, നേരത്തെ പറഞ്ഞു.
യെസ്, അതാണ്. എന്തായാലും മോദി എത്തിക്കഴിഞ്ഞാൽ തൃശ്ശൂരും തിരുവനന്തപുരവും എടുക്കാൻ കഴിയും എന്നൊക്കെയാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ. പക്ഷേ അതിന് തിരിച്ചതിമോഹമാണ് എന്ന ഒരു തിരിച്ചുള്ള ഒരു ഡയലോഗ് പറയേണ്ടി വരും. എന്തായാലും നമുക്ക് കണ്ടറിയാം. ഇനി അധികം ദിവസമില്ല. 10 ദിവസം കഴിഞ്ഞാൽ കേരളം ജനവിധി എഴുതാൻ പോവുകയാണ്. അതിനുശേഷം ജൂൺ 4 വരെ നമുക്ക് കാത്തിരിക്കാം എന്താകും കേരളത്തിൻ്റെ ജനവിധി എന്നറിയാനായി. എന്തായാലും ഇന്നത്തെ ഔട്ട് ഫോക്കസ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണാം. നമസ്കാരം.